ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കത്തദാസനും ദൈവസനത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ രണ്ടാമത്തെ ദിവസം നമുക്കൊരുമിച്ച് കർത്തൃത്തിൻ്റെ സന്നിധിയിൽ ഈ ആത്മീയ കൂട്ടായ്മ കർത്താവ് അനുവദിക്കുന്നതിൽ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്നൊരു കുറച്ച് നേരത്തെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞല്ലോ. സ്തോത്രം. ഇന്നലെ ഞാൻ സംസാരിച്ചതിനെ സംബന്ധിച്ച് കുറച്ച് വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. വിശദീകരണങ്ങൾ ആദ്യം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. പ്രിയ ദൈവമക്കളെ, ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, മരണത്തിലുള്ള പാപം എന്നാൽ എന്താണ്? ഒന്ന് യോഹന്നാൻ 5:16-17 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെയുള്ള വിഷയം പാപം എന്നുള്ളതല്ല, അവിടെയുള്ള വിഷയം പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥനയുമായുള്ള ബന്ധത്തിൽ മരണത്തിലുള്ള പാപം എന്ന വിഷയം സാന്ദർഭികമായി അപ്പസ്തോലൻ സ്പർശിക്കുന്നു തന്നേ ഉള്ളൂ. പല വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം. വചനം കൊണ്ടുള്ള വ്യാഖ്യാനത്തിൽ എല്ലാ വേദപണ്ഡിതന്മാരും ഭൂരിപക്ഷം വേദപണ്ഡിതാക്കളും അംഗീകരിക്കുന്ന വിശദീകരണമാണ് ഞാൻ പറയുന്നത്. സൗരങ്ങളെ, വേദപുസ്തകത്തിൽ 3 മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 മരണം: ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമായ മരണം. മരണമെന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വേദപുസ്തകത്തിലെ അർത്ഥം വേർപാടെന്നാണ്. മരണം മീൻസ് വേർപാട്, സെപ്പറേഷൻ. ഡെത്ത് ഈസ് സെപ്പറേഷൻ. മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിൽ നമുക്ക് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും തീരാത്ത നിത്യമായ കൂട്ടായ്മ യേശുക്രിസ്തുവിലുണ്ടെന്നാണ്. അപ്പോൾ മരണം വേർപാടാണ്. ആത്മീയ മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ശാരീരിക മരണം ശരീരത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ബന്ധുക്കൾ എന്നുള്ള വേർപാട്. നിത്യമരണം എന്നും നീക്കും നരകത്തിൽ ഒറ്റയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വേർപാട്. ഇതിലേത് മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മരണത്തിലുള്ള പാപം. അതാദ്യം ഉറപ്പിക്കണം. തീർച്ചയായിട്ടും നമുക്കറിയാം, നരകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നിത്യമായ മരണം, ആ നിത്യമായ മരണം എന്നുള്ളതിന് ഒരിക്കലും പ്രാർത്ഥന ഒരു പരിഹാരമല്ല. അവിടെ നമുക്ക് അത് ഇവിടെ നിന്നങ്ങോട്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റാം. ആദ്യത്തെ മരണം, ആത്മീയ മരണം, ദൈവത്തിലുള്ള വേർപാട്, അതിനും പരിഹാരം പ്രാർത്ഥനയല്ല. പ്രാർത്ഥിക്കണ്ടെന്നല്ല, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് നമ്മളങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ശാരീരിക മരണമാണ്. ശാരീരിക മരണം. അപ്പോൾ ശാരീരിക മരണം, അതിന് എന്തെങ്കിലും വേദപുസ്തകത്തിൽ ഉപോൽബലവുമായ ഭാഗമുണ്ടോ? അവിടെയാണ് കൊരിന്ത്യർക്കെഴുതിയ 1 5-ാം വേദഭാഗമാണ് അതിന് ഉപോൽബലവുമായി എടുക്കുന്നത്. ഏറ്റവും നീചമായ ലൈംഗിക ദുർമാർഗം, ആ ദുർമാർഗം, ആ നീചമായ തെറ്റ്, അതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുമ്പോൾ ആത്മാവ് കർത്താവിന് നല്ല രക്ഷപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക. ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഭയെല്ലാം കൂടെ കൂടി കമോൺ ഡെവിൾ പിശാച വാ വാ ഇവനെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന, അങ്ങനെയല്ല. അവൻ്റെ മേലുള്ള ദൈവിക സംരക്ഷണം പിൻവലിക്കുക എന്നേ ഉള്ളൂ. അവൻ്റെ മേലുള്ള ദൈവിക സംരക്ഷണം, വിശേഷാലുള്ള ദൈവിക സംരക്ഷണം പിൻവലിക്കുക. അപ്പോൾ അവൻ സാത്താൻ്റെ കയ്യിലായി. ദൈവം അവനെ അതിന് ഏൽപ്പിച്ചു കൊടുക്കും. പിശാച് അങ്ങനെ അവനെ ജഡസംഹാരം, അത് ശാരീരികമായ മരണമാണ്, വലിയ കഷ്ടങ്ങളിലായി, വലിയ വലിയ പ്രതിസന്ധിയിലായി, വേദനയിൽ അവനെ വേദനിച്ച്, അനുതപിച്ച്, മാനസാന്തരപ്പെട്ട്, ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റുകൾക്ക് ആവോളം പരിഹാരം വരുത്തി അവൻ മടങ്ങി വന്നാൽ, പക്ഷേ അവൻ്റെ നീചമായ പാപം അത്ര വലുതായതുകൊണ്ട് അവനെ ശാരീരിക മരണത്തിന് ഏൽപ്പിക്കുന്നു. എന്നാൽ അവന് പരമാർത്ഥമായും അവൻ രൂപാന്തരപ്പെടുവാനും അനുതപിക്കാനും മടങ്ങി വരുവാനും ആ അവസരം ദൈവം അനുവദിക്കുന്നതുകൊണ്ട് അവൻ്റെ ആത്മാവ് നിത്യജീവനിൽ കാണാൻ ഇടയാകും. അന്ത്യന്യായവിധിയിൽ ദൈവനോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഇനി മേള എന്നാ ചെയ്യാനുണ്ടായിരുന്നു എന്ന് ചോദിക്കും. കർത്താവ് തന്നെ ശിശുഷ കാലയളവിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരയുന്നു, ഇതുവരെ കണ്ടില്ല. പിന്നെയും കർത്താവ് മുന്തിരിവള്ളിയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ എനിക്കുവന് മുന്തിരിവള്ളിക്ക് ഇവിടെ ഏൽപ്പിച്ചിപ്പീൻ, ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ എന്ത് ഈ മുന്തിരിത്തോട്ടത്തിൽ ചെയ്യാനുണ്ട്? അന്ത്യന്യായവിധിയിൽ ദൈവം അങ്ങനെയുള്ളവരോട് ചോദിക്കും, ഞാൻ ചെയ്തതല്ലാതെ നിനക്ക് ഞാൻ വേറെ എന്നായിരുന്നു ചെയ്യാനുണ്ടായിരുന്നു? നിന്നെ ശാരീരിക മരണത്തിന് ഏൽപ്പിക്കത്തക്കതുപോലുള്ള കഠിനമായ ദുഃഖത്തിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു, എന്നിട്ടും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ രക്ഷയില്ല. എന്നാൽ അത്ര തീവ്രമായ ശിക്ഷയിൽ ഏൽപ്പിക്കപ്പെടുന്നതിൻ്റെ ഫലമായി അവൻ മാനസാന്തരപ്പെടുവാനുള്ള വഴി ദൈവം ഒരുക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അവിടെ പറയുന്ന മരണത്തിലുള്ള പാപം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതാണ് ശാരീരിക മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വളരെ 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 ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണിത്. ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടെ ഈ ഭാഗത്ത് വിശുദ്ധരായി തങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ പ്രത്യേകം ഉത്സാഹിക്കണം. അതിൻ്റെ അത് തന്നെയാണ് താഴെ ചോദിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 5:1-5 വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പാപം മരണത്തിലുള്ള പാപമാണോ? തൊട്ട് താഴെ 5 വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുക. അതുകൊണ്ട് അത് ശാരീരിക മരണമാണെന്ന് മനസ്സിലാക്കാം. 5 വാക്യം അത് തന്നെ, ജഡസംഹാരം എന്ന് പറയുന്നത് ശാരീരികമായ നാശം. 1 യോഹന്നാൻ 3:6-9 യോഹന്നാൻ്റെ 1 ലേഖനം 3 അധ്യായം അതിൻ്റെ 6-9 ഭാഗം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നവൻ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തനം അടിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഇന്ന് എൻ്റെ ഒരു പ്രിയ സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചതിനോട് ചോദിച്ചു, ഒരാൾ രക്ഷിക്കപ്പെട്ടു, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി, ജീവൻ്റെ പുസ്തകത്തിൽ അവൻ പേരെഴുതപ്പെട്ടു, അതിനുശേഷം പിന്നെ ഈ പിന്മാറ്റത്തിൽ പോയി, നഷ്ടപ്പെട്ടു പോയി, വളരെ വല്ലാത്ത പാപ ജീവിതത്തിൽ അവൻ അകപ്പെട്ടു, പിന്നെ അവൻ മടങ്ങി വന്നാൽ അവന് രക്ഷയുണ്ടോ? ശ്രദ്ധിക്കണേ, പരമാർത്ഥമായും ദൈവത്തെ അറിഞ്ഞ് വീണ്ടും ജനനം പ്രാപിച്ച്, ഇന്നലെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ പഴയതിന് മരിച്ച്, പഴയ പാപജീവിതത്തിന് മരിച്ച്, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നു എന്നുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്ന് ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവപൈതൽ. അവൻ പാപത്തെ ഭയപ്പെടുക മാത്രമല്ല, അവൻ പാപത്തെ വെറുക്കുന്നവനായിരിക്കും. 2 പാപത്തെ ഭയപ്പെടും. അത് ഈ ലോകത്തിലെ ധാർമ്മികന്മാരും പാപത്തെ ഭയപ്പെടുന്നു, പാപജീവിതത്തിൻ്റെ ദോഷഫലങ്ങളെ ഭയന്ന് പാപത്തെ ഭയപ്പെട്ട് പാപമൊഴിഞ്ഞിരിക്കും. ദൈവമക്കൾ, വീണ്ടും ജനിച്ച ദൈവമക്കൾ പാപത്തെ ഭയപ്പെട്ടാൽ പോരാ, പാപത്തെ വെറുക്കണം. എന്തുകൊണ്ടാണ് മനുഷ്യൻ പിന്നെയും പാപത്തിലേക്ക് മടങ്ങുന്നത്? അതിനോടുള്ള ആസക്തി, താല്പര്യം, ആ പാപ വഴികളുടെ താൽക്കാലികമായ ഇമ്പങ്ങൾ അവൻ്റെ ഹൃദയത്തിന് പിന്നെയും ഹരമായിരിക്കുന്നതുകൊണ്ടാണ് അവൻ പിന്നെയും ആ വഴിയാണ് പോകുന്നത്. അവൻ പാപത്തെ വെറുക്കാൻ തുടങ്ങിയില്ല. പാപത്തെ വെറുക്കുന്നവന് വെറുക്കുന്നവനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയൂ. ദൈവത്തെ സ്നേഹിക്കുന്നവന് പാപത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് തിരിയാൻ കഴിയുകയില്ല. അതാണ് കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ അത് ശാരീരികമായ ഒരു മീൻസ് എബിലിറ്റി ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ അല്ല. പിന്നെ അവന് ആന്തരികമായി ഉണ്ടാകുന്ന പരിവർത്തനത്തിൻ്റെ ഫലമായി, അവൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരത്തിൻ്റെ ഫലമായി അവനതിനെ വെറുക്കുന്നു, നിന്ദിക്കുന്നു. അവന് ചെയ്യാൻ കഴിയുകയില്ല. അവനൊരു പുതിയ സൃഷ്ടിയായി. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ കടിച്ച് പിടിച്ച് അല്ലെങ്കിൽ ആസ്വത്രം സ്വത്രം ചെക്ടം ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ പാപം ഒഴിഞ്ഞിരിക്കുന്നതേ ഉള്ളോ? അതോ പാപത്തോടൊരു വെറുപ്പുണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തെ വെറുക്കണം. പാസ്റ്റം കാണാൻ കണ്ടെങ്കിലെന്ന് പേടിച്ച്, കൂട്ടുവിശ്വാസം കാണാൻ എവിടെയെങ്കിലും മണത്തറിഞ്ഞെങ്കിലെന്ന് പേടിച്ച് ദൈവം ശിക്ഷിക്കുമെന്ന് പേടിച്ച് നരകത്തിൽ പോകുമോ എന്ന് ഭയന്ന് പാപവഴികൾ ഉപേക്ഷിച്ചിരിക്കുന്നവൻ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല. അവൻ ഇപ്പോഴും അവൻ്റെ താല്പര്യം പാപത്തോടാ. അങ്ങനെയായിരുന്ന പോരാ. വീണ്ടും ഞാൻ അത്ര നല്ലൊരു ഉദാഹരണമാണല്ലോ ചിത്രശലഭം. പുഴു പച്ചിലതിന്ന് പച്ചിലിരിക്കും, ചവർക്കുന്ന പച്ചില തിന്നിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതൊരു കൊക്കൂണിലാവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊക്കൂൺ പൊട്ടി വർണ്ണച്ചിറകുള്ള ചിത്രശലഭം പുറമെ വരുന്നു. വർണ്ണച്ചിറകുള്ള ചിത്രശലഭമായത് പുറത്തു വന്നാൽ പിന്നെ അത് ചവർക്കുന്ന ഇല വേണ്ട, അത് തിന്നുകയില്ല, അതിനെ തിന്നാൻ കഴിയുകയില്ല. പട്ടിണി കിടന്നാലും ഇലയുടെ പുറകെ പോവില്ല, അവന് തേൻ മതി. പിന്നെ ഇതുപോലൊരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്നോട് ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങളെ ഉറക്കറയിലെ ടി വിയിൽ എന്തൊക്കെ തെളിയുന്നുണ്ടെന്ന് ദൈവം കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഭാര്യ ഡ്യൂട്ടിക്ക് പോയി അല്ലെ, ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയി, ബോറടിച്ചു, ഒറ്റയ്ക്കേ ഉള്ളൂ, ഉറക്കവും വരുന്നില്ല. ഏതായാലും കാശ് കൊടുക്കുന്ന എന്നാ ന്യൂസ് കണ്ടേക്കാം. നാട്ടിലെ ന്യൂസ് കാണുന്ന വെളുപ്പിൻ്റെ ന്യൂസിൻ്റെ സമയമായി. അപ്പോഴാ വളരെ ആകർഷകമായ ഒന്ന് കണ്ടു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളിതിൽ രസിക്കുന്നോ? പാപത്തെ വെറുക്കണം. പിശാചിൻ്റെ ഇരയിൽ നീ കുരുങ്ങരുത്. അതാണ് അതിൻ്റെ അർത്ഥം. അവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല. കെ വി സൈമൻ സാർ പറഞ്ഞൊരു ഉദാഹരണം ഒരു നല്ല ഉദാഹരണമാണ്. അത് അത്ര കൃത്യമായി പറയാൻ വേറെ എളുപ്പമെന്ന് പറയാൻ ഉദാഹരണങ്ങളില്ല, അല്ലെങ്കിൽ ദീർഘമായി സമയം എടുക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് ആട്ടിൻകുട്ടിയുടെയും പന്നിക്കുട്ടിയുടെയും ഉപമയാണ്. ഗ്രീക്കിലവിടെ ഉപയോഗിച്ചിരുന്ന പദത്തിന് പാപം പരിചയിക്കുന്നില്ല എന്ന ആശയം വരും. അബദ്ധവശാൽ, നിർഭാഗ്യവശാൽ, യാദൃശ്ചികമായി, അറിയാതെ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയാൽ ആ പാപം വെച്ചുകൊണ്ട് അവൻ ഉറങ്ങിയില്ല. ഹി വിൽ നെവർ സ്ലീപ്പ് ഓവർ എ സിൻ. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ആട്ടുകുട്ടിയും പന്നിക്കുട്ടിയും. പന്നിക്കുട്ടിയെ ചെളിക്കുഴിയിൽ നിന്ന് കയറ്റി കുളിപ്പിച്ച് മിടുക്കനാക്കി പൗഡറും ഇട്ടെന്നാൽ ഒന്നാം നേരം ചരടൊക്കെ കഴുത്തെ കെട്ടി അവനെയും കൂടി ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഒരു ചെളിക്കുണ്ടിൽ മറ്റു പന്നിക്കുട്ടികൾ ചെളിയിൽ ഉല്ലസിക്കുന്നു, രസിക്കുന്നത് കണ്ടാൽ ഇങ്ങനെ ഒറ്റ കുതിക്കയ്ക്ക് ചാടി അങ്ങിട്ട് ചെല്ലും. അവിടെ ചെന്ന ചെളിക്കുണ്ടിൽ അവൻ ഭയങ്കര സ്വാ അവനതിൽ രസിക്കുക. അവനതിന് കയറിയതാണെന്ന് അവൻ അറിയാൻ മേലെ. എന്നാൽ ഒരാട്ടിൻകുട്ടി അതിനെയും കൊണ്ടിങ്ങനെ കയറിൽ ആട്ടിൻകുട്ടിയെ പിടിച്ചോളങ്ങോട്ട് പോകുമ്പോൾ വഴിയിൽ ഒരു ചള്ളവെള്ളം കിടക്കുന്നു. വഴിയിൽ ചള്ളവെള്ളം കിടക്കുന്നത് കണ്ടാൽ അത് ഇങ്ങോട്ട് ഇരിക്കും. നമ്മൾ മറുകര ചാടി ഇങ്ങോട്ട് വാടേ എന്ന് പറഞ്ഞ് വലിച്ചാൽ വലച്ചു വിളിക്കും. എന്ന് പറഞ്ഞരയ്ക്കും ഇല്ല. നമ്മൾ കൂടുതൽ ബലമുണ്ടെങ്കിൽ അതിൻ്റെ കഴുത്തേലല്ല കയറി കിടക്കുന്നത്, അതിൻ്റെ ബലം മുഴുവൻ ഉപയോഗിക്കാനൊക്കെയല്ല. വലിച്ചാൽ ഒറ്റ കുതിക്കുമ്പോൾ ഒരു കാലെങ്ങാൻ ഈ ചെളിയുടെ അറ്റത്ത് ഒന്ന് ചവിട്ടിപ്പോയി ഒരു തുള്ളി ചേറി ശരത്തെങ്ങാൻ തെറിച്ചു പോയാൽ നിലവിളി നിലവിളി നിലവിളി. മനുഷ്യന്റെ മേത്തിങ്ങനിട്ട് ഒരചാരുന്നു, ഓടിച്ചെന്നും മരത്തേലിട്ട് ഒരയ്ക്കുന്നു, അലവിളി നിലവിളി ബഹളം. പക്ഷേ ഒന്ന് മിണ്ടാതിരിക്കുന്നു പറഞ്ഞ് അതിനേറ്റവും ഇഷ്ടപ്പെട്ട വഴനയുടെ നല്ല കിളും നില തന്നെ പറിച്ച് അതിനെ തീറ്റ കൊടുത്താലും അത് തിന്നുന്നതിനിടയിലും നിലവിളി. അതിൻ്റെ ഓർമ്മ പോലും പോകുന്നത് വരെ അത് വാകൂട്ടുകയല്ല. ഇതുപോലാണ് ഒരു ദൈവ പൈതൽ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇവിടെ നിങ്ങൾ പട്ടണത്തിൽ ഒരുമിച്ച് പാർക്കുന്നെങ്കിലും ഓരോരുത്തരും അവനവൻ്റെ കൊക്കൂണിലാണ്. തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആരാണ് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞെന്ന് വരികയില്ല. മേ ബി യു മേ നോ ഹിം ബൈ ദ ടൈറ്റിൽ നെയിം, ദ ലാസ്റ്റ് നെയിം, പോസിബിളി മിസ്റ്റർ മേനോൻ ബാസ്. പക്ഷേ നമ്മളെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അന്തരാത്മാവിൽ ദൈവസ്നേഹം നിറയണം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, വീണ്ടും ജനിച്ചില്ല, അല്ലാത്തവരെല്ലാം പിശാചിൻ്റെ മക്കളാണ്. ഇന്നലെ ഞാനിടത്ത് വായിച്ച് കേൾപ്പിച്ചോന്നാണ് എൻ്റെ ഓർമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 8:44 വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനാകുന്നു. കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളാരും വരെ കൊന്നില്ല ഉപദേശി, കൊള്ളാം. പക്ഷേ പുതിയ നിയമത്തിൻ്റെ ഉപദേശം, സഹോദരനോട് കോപിക്കുന്നവൻ പാപം ചെയ്യുന്നു, കൊലപാതകനാണ്. നിങ്ങളെന്നോർത്ത് നോക്കി, കൊല്ലത്തുള്ളിൽ നിൽക്കുന്നു, അയ്യോ അവനെ കൈ കിട്ടിയിട്ടെങ്കിൽ പപ്പടം പൊടിക്കുന്നതാണ് ഞാൻ പൊടിച്ചേനെന്നാണ് പറയണത്. അരച്ച് ചാലിച്ച് കിട്ടിയിട്ടെങ്കിലും എല്ല് ഒരു എല്ല് തടയാതെ അവനെ മൂന്തി കുടിച്ചേനെയും. പിന്നെ എന്താ ചെയ്യാത്തത്? കൈ കിട്ടുന്നില്ല, ഒതുങ്ങുന്നില്ല, പോലീസിനെ പേടിയാ, പപ്പടം പോലെ കയ്യിൽ ഒതുങ്ങിയില്ല, അത്രേ ഉള്ളൂ. മനസ്സുകൊണ്ട് നമ്മൾ അവനെ കൊല ചെയ്യും. അതുകൊണ്ടാ നമ്മളോട് ദ്രോഹം ചെയ്ത ഒരുത്തനെ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ഒരു അപകടത്തിൽപ്പെട്ട് മരണാസനെ കിടക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കടാ, ദൈവവായതലിനോട് കളിച്ചാൽ പറയില്ലേ കൊലപാതക സ്വഭാവം മാറിയിട്ടില്ല. അതുകൊണ്ടാ ഒരിശം വരുമ്പം കയ്യിലിരിക്കുന്ന പളുങ്ക് മാത്രം എടുത്ത് ഒളിച്ചൊരേറി അത് പൊട്ടി തകരും. മനസ്സിലൊരു സ്പ്രിങ് അയഞ്ഞു. യു ഫീൽ എ റിലീഫ്. എൻ്റെ കൂടെ ഉണ്ടോ? നമുക്കൊരു മാറ്റം വേണം. അകം കൊണ്ട് പൈശാചിക പ്രകൃതം മോട്ടി കയറുക, മുടിക്കുക, നശിപ്പിക്കുക എന്ന അവൻ്റെ ഇഷ്ടം, അവൻ്റെ സ്വഭാവം. ശ്രദ്ധിക്കണേ, വീണ്ടും ജനിക്കാത്തവൻ, ദൈവവൈതലാകാത്തവനെല്ലാം പിശാചിൻ്റെ മകനാണ്. ആ സ്വഭാവം കൊണ്ട് നടക്കുക. വ്യക്തമായത് വിശ്വസിക്കും. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, അവന് പാപം ചെയ്യാൻ കഴിയുന്നതുമില്ല. അവിടെ അത് ഞാൻ സൂചി വ്യക്തമാക്കി. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടുവാൻ ചേർക്കപ്പെടുവാനുള്ള വ്യവസ്ഥ, എല്ലാവരുടെയും പേര് ജനിക്കുമ്പോൾ മരണത്തിൻ്റെ പുസ്തകത്തിലാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപ ജന്മപാപത്തോടെ, പാപപ്രകൃതത്തോടെ പാപിയായി ജനിക്കുന്നവൻ്റെ പേരെല്ലാം, അവൻ പാപത്തിൽ തുടരുന്നതുകൊണ്ട് അവൻ്റെ പേരെല്ലാം എവിടെയാ? മരണത്തിൻ്റെ പുസ്തകത്തിലാണ്. മരണത്തിനവന് വിധിക്കപ്പെട്ടവനാണ്. എന്നാൽ അവന് പകരം മരിച്ച് യേശുവിൻ്റെ മരണം അവൻ്റെ മരണമാണെന്ന് അംഗീകരിച്ച് ആ പുസ്തകത്തിൻ്റെ വിധി പ്രകാരം അവൻ മരണത്തിൽ പങ്കാളിയായി മരിച്ച് ക്രിസ്തുവിൽ ഉയിർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. വെള്ളത്തിൽ മുങ്ങിയാവ് എഴുതുന്നല്ല ജീവൻ്റെ പുസ്തകത്തിലെ പേര്. പന്തക്കോസിൽ വന്നാൽ എഴുതുന്നല്ല ജീവൻ്റെ പുസ്തകത്തിലെ പേര്. ഉള്ളതോ ഉണ്ടാക്കിയോ മറുഭാഷ പറഞ്ഞാൽ എഴുതുന്നല്ല ജീവൻ്റെ പുസ്തകത്തിലെ പേര്. പഴുതിന് ചാകണം. കാര്യം മരണം അവനെ വിധിച്ചിരിക്കുക. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, മുനിസിപ്പൽ കോടതി പറഞ്ഞ വിധി പോലും മേലൊരു കോടതി മാറ്റത്തിൽ നിങ്ങൾ നടപ്പാക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിലെ കോടതി മരണം വിധിച്ചിരിക്കെ, അത് മാറ്റാൻ വേറെ ഒരു കോടതിയില്ല, അതിന് മേളിൽ കോടതിയില്ല. എന്നാൽ ആ കോടതിയിൽ നിന്ന് നീക്കുപോക്ക് ഉണ്ട്. എന്താ നീക്കുപോക്ക്? നിനക്ക് പകരം ഇതാ, ന്യായാധിപൻ മരിച്ചിരിക്കുന്നു, അവൻ്റെ മരണം നിന്റെ മരണം എന്ന് അംഗീകരിക്ക്. ഹൃദയം കൊണ്ട് അംഗീകരിക്ക്, തല കൊണ്ട് സമ്മതിച്ചാൽ പോരാ. ഇന്റലക്ച്വലി അക്സെപ്റ്റിംഗ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഡസ് നോട്ട് ക്വാളിഫൈ എ പേഴ്സൺ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ബുക്ക് ഓഫ് ലൈഫ്. ഇന്റലക്ച്വലി See, giving assent to a historical fact, Jesus was the best, the most holy person who has ever lived on the face of the earth, and he was God incarnate. Sammarichu, idellam sammarichu. Intellectual acceptance of that historical fact does not qualify us for eternal life, but we have to
partake in that death, in the death of the Lord.
ellaru ende kooda unde stotram adana minimum qualification krubayugathil jeevasthathathe kurichu arivillada marichavare nyayam irikkum krubayugathil കൃപായുഗത്തിലെ നല്ല ഏത് യുഗത്തിലും ജീവപുസ്തകത്തെക്കുറിച്ച് നല്ല യേശു ക്രിസ്തുവിൻ്റെ യാഗഭരണത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടാതെ മരിച്ചവരെ, അറിയാതെ മരിച്ചവരെ മുഴുവൻ മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് വിധിക്കും. മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് നടന്നവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ അപ്പോൾ കാണുമോ? മനസാക്ഷി അനുസരിച്ച് ഇന്നുവരെ നിർമ്മലനായി മനസാക്ഷിയുടെ ആക്ഷേപമില്ലാതെ ജീവിച്ച ഒരുത്തനുമില്ല, ഒരുത്തരും ഉണ്ടായിരിക്കുകയുമില്ല. അതുകൊണ്ടാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് ഒരുത്തന് നന്നായി ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ യേശു മരിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. പുറപ്പാട് 32:33 സൂചിപ്പിക്കുന്ന പുസ്തകം ഏതാണ്? പാപം ചെയ്യാതെ തന്നോട് ഉടമ്പടി എടുത്തവൻ്റെ പേരെഴുതുന്ന പുസ്തകമാണ് അവിടെ പറയുന്നു. ആ പുസ്തകം ആ ജീവൻ്റെ പുസ്തകം. പുതുനിയമത്തിൽ അതിൻ്റെ കൃത്യമായ പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. 1 Corinthians 5:5, 1 Thessalonians 1:20 സാത്താനെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ അല്പം മുമ്പേ പറഞ്ഞല്ലോ. അവൻ്റെ ചുറ്റുമുള്ള ദൈവിക സംരക്ഷണം പിൻവലിക്കുക. ഇന്നും അത് ചെയ്യാം. ഈ കാലങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കാമോ? പ്രാവർത്തികമാക്കാം. കൃപായുഗം ഒന്നാണ്. സഭായുഗം, കൃപായുഗം, അന്ത്യകാലം ഇതൊന്നാണ്. ഒരു കാലഘട്ടമാണ്. സഭായുഗം വിഭജിക്കപ്പെട്ടിരിക്കുന്നില്ല. ദൈവത്തോട് വ്യാജം കാണിച്ച അനന്യാസം സഫീറയും മരണത്തിന് വിധിക്കപ്പെട്ടു എന്നാൽ അതും മരണത്തിലുള്ള പാപം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അവിശ്വസ്തത. എന്നാൽ ദൈവരാജ്യത്തിന് കെട്ടുപണിക്കാതെ ലഭിക്കുന്ന മരണത്തിൽ വ്യാജം കാണിക്കുന്നവർക്ക് എന്തുകൊണ്ട് അത് ശിക്ഷ നൽകുന്നില്ല? ഒരു നല്ല ചോദ്യമാണ്. ഒരിക്കൽ ഒരാൾ അതിന് പറഞ്ഞ ഒരു മറുപടി, അത് ഞാനിവിടെ അങ്ങ് ആവർത്തിക്കുക. കുഴിച്ചിടാൻ ആള് കാണുകയല്ല, അതുകൊണ്ട് ദൈവം തൽക്കാലം നടപ്പാക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ലേ? കുഴിച്ചിടാൻ കോപം ചരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ലോങ് സഫറിങ് കൈൻഡ്നെസ്സിനെ തെറ്റിദ്ധരിക്കരുത്. ദീർഘക്ഷമയെ തെറ്റിദ്ധരിക്കരുത്. അടുത്തത്, ഇന്നലെ തന്നെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അത് ഇച്ചിരി വിശീർണം തരാം. ദാനിയേൽ 4:17, ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യവിശ്വന്മാരുടെ കൽപ്പനയുമാകുന്നു എന്നൊന്ന് വിശദീകരിക്കണം. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് അല്പം വാക്കുകൾ പറഞ്ഞതാണ്. ശ്രദ്ധിക്കണേ പ്രിയ ദൈവമക്കളെ, ദൂതന്മാരെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി ഉപദേശം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ദൂതന്മാരെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നമ്മുടെ വീട്ടിലെ ചപ്രാസികളെ പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ചപ്രാസികളെ പോലെ, അങ്ങനല്ല. ബലവും ശക്തിയും ജ്ഞാനവുമുള്ള ദൂതന്മാരെന്ന. ദൂതന്മാരെ ദൈവം അവിടുത്തെ ശുശ്രൂഷയ്ക്കായി നിയമിച്ചിരിക്കുന്നു. 5 ദൂത സമൂഹങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിലുണ്ട്. കെരൂബുകൾ, സാറാഫുകൾ, രഥങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. 5 ദൂത സമൂഹങ്ങളാണ്. ഈ 5 ദൂത സമൂഹങ്ങളിൽ അതിൽ തന്നെ സ്ഥാനവ്യത്യാസങ്ങൾ ദൈവം നിയമിച്ചിട്ടുണ്ട്. ഈ ദൂതന്മാർക്ക് അവർക്ക് അവരെല്ലാം ആത്മജീവികളാണെങ്കിലും അതാത് സമയത്ത് ദൈവം അവർക്ക് നിയമിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയ്ക്ക് അനുസരിച്ചുള്ള സ്ഥൂല ശരീരം സ്വീകരിക്കാനുള്ള അധികാരവും അവർക്കുണ്ട്. ഒന്നുകൂടെ വ്യക്തമാക്കാം, അവരാത്മജീവികളാണ്. പക്ഷേ അതാത് സമയങ്ങളിൽ ദൈവം അവർക്ക് നിയമിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ, ആ ശുശ്രൂഷയ്ക്ക് അനുസരിച്ച് ഒരു സ്ഥൂല ശരീരം, ദൃശ്യ ശരീരം സ്വീകരിക്കാനുള്ള അനുവാദവും അധികാരവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന എവിടെയൊരുമായ എൻ്റെ കർത്താവിൻ്റെ ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് നിന്നു. അതൊരു പുരുഷൻ എന്ന നിലയിലായിരിക്കും. ദാനിയേലിന് ഗബ്രിയേൽ എന്ന പുരുഷൻ ഇങ്ങോട്ട് വന്ന് നിന്നു. എന്നാൽ യെശയ്യാവ് 6:6 തിരകുള്ള സാറാഫുകൾ, അതാത് സമയങ്ങൾ നിയമിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് അനുസരിച്ചുള്ള രൂപം സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. കൂടുതൽ വിശീർണത്തിന് പോയാൽ നേരം പോകും. മാത്രമല്ല, അതാത് സമയങ്ങളിൽ ദൈവം അവർക്ക് നിയമിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയിൽ ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് അധികാരമുണ്ട്. അവർ വെറും റോബർട്ട്സ് യന്ത്രമനുഷ്യരെ പോലെ വെറും ആജ്ഞാനുവർത്തികളായി പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു രീതിയല്ല. അവർക്ക് ഇച്ഛാശക്തിയുണ്ട്. ദൂതന്മാർക്ക്
ഇച്ഛാശക്തി, വിൽ പവർ, തീരുമാനമെടുക്കാനുള്ള അനുവാദവും അധികാരവും അവകാശവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലെങ്കിൽ തെറ്റ് കുറ്റമാകണമെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടാകണം. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവില്ല, തീരുമാനമെടുക്കാനുള്ള ബോധ്യമില്ല, ജ്ഞാനമില്ല, പരിജ്ഞാനമില്ല. അതുകൊണ്ടാണല്ലോ അവിടെ തെറ്റ് കുറ്റമായി കണക്കാക്കാത്തത്. അപ്പോൾ ലൂസിഫറിനെ അവൻ്റെ തെറ്റ് കുറ്റമായത് അവന് തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത് കൊണ്ട് അവൻ തന്നെ തീരുമാനിച്ചതാണ്. ദൂതന്മാർക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്. നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഓർപ്പിച്ചതുപോലെ പ്രകൃതിയിലെ നീതി അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അതാത് സമയങ്ങളിൽ ദൈവഹിതപ്രകാരം ദൈവപ്രമാണത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ നേരെ വിധി പറഞ്ഞത് ആരാ? ദൂതന്മാരാ. സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. പുതിയ നിയമത്തിലും നമ്മളതിനെക്കുറിച്ച് കാണുന്നുണ്ട്. സ്ത്രീകൾ മൂടുപടമിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന അതിപ്പോൾ ഈ വന്ന കാലത്ത്, ഈ അടുത്തടുത്ത കാലത്തായിട്ട് നമ്മുടെ സഹോദരിമാർ ഇവിടെ അങ്ങനെ ഇല്ല. ഞാൻ പൊതുവേ ഉള്ള കാര്യം പറയുകയാണ്. കുഞ്ഞുങ്ങൾ ചില ചോദിക്കാറുണ്ട്, ജോയിസ് മേയർ ഇടുന്നില്ലല്ലോ, വേറെ ആരാണ്ടോ, റെബക്ക ബ്രൗൺ ഇടുന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ത്രീകൾ, അവരാരും ഇടുന്നില്ല, അവർക്ക് കൂടെ വലിയ അത്ഭുതം നടക്കും. എൻ്റെ പൊന്നു കുഞ്ഞെ, അത്ഭുതം നടക്കുന്നതല്ല ദൈവത്തിൻ്റെ അംഗീകാരം, വേദപുസ്തകമാണ് ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ പ്രമാണം. ഒന്ന് കൊരിന്ത്യ 11-ാം അധ്യായം നമ്മളതിനെക്കുറിച്ച് വായിക്കുമ്പോൾ, നേരം പോവും, എന്തായാലും വായിക്കാമോ, വേഗം വായിക്കാമെങ്കിൽ സ്തോത്രം. എന്നെ 4-ാമത്തെ വാക്യം വേഗം വായിക്കാമോ?
പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലോ സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകെ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ സാക്ഷ്യമുണ്ടായിരിക്കണം.
അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. സ്തോത്രം.
അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം.
ശ്രദ്ധിക്കണേ, ചില തർജ്ജമയിലൊക്കെ ഇച്ചിരി ഇപ്പൊ ഈ കച്ചവടമാക്കിയിട്ടുണ്ട് കുറെ പേര്, വേദപുസ്തകം കൊണ്ട് ഉഗ്രം കച്ചവടം ചെയ്യുക. ദ ബെസ്റ്റ് സെല്ലർ ഈസ് മേഡ് ദ ബെസ്റ്റ് കൊമേർഷ്യൽ മീൻസ് മെറ്റീരിയൽ. അതുകൊണ്ട് ചില അതിനകത്ത് മൂടുപടം ഇടേണ്ടതല്ല എന്നുള്ളതിന് മൂടുപടം ഇടേണ്ടതില്ല. ചിലപ്പോൾ നിങ്ങളുടെ തർജ്ജമല്ല, ഇടേണ്ടതില്ലെന്നല്ല, ഗ്രീക്കിൽ പാടില്ലെന്നാ. ഇടേണ്ടതില്ലെന്ന് പറഞ്ഞാൽ ഇട്ടാലും കുഴപ്പമില്ലെന്നുള്ള അർത്ഥം വരും. ഗ്രീക്കിൽ പാടില്ലെന്നാ, ഇടേണ്ടതല്ല, അങ്ങനെ തന്നെയാണ്. ശ്രദ്ധിച്ച് പല കാരണങ്ങളോടെ പറയാം. പ്രകൃതിയിലെ ന്യായീകരണം, സാമൂഹ്യ ന്യായീകരണം അതിലേറ്റവും പ്രധാനം, അതൊക്കെ നമുക്ക് തള്ളിക്കളയാം. തിയോളജിക്കൽ വേദശാസ്ത്രപരമായ ഒരു കാരണമോടെ പറയുക. എന്താ വേദശാസ്ത്രമായ കാരണം? പുരുഷൻ ദൈവത്തിൻ്റെ തേജസ്സം പ്രതിമയുമാണ്, അവ മൂടിയിരിക്കാൻ പാടില്ല. സ്ത്രീ പുരുഷൻ്റെ പ്രതിമയും തേജസ്സുമാണ്, മൂടിയിരുന്നോണം. അർത്ഥം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തേജസ് മാത്രമേ വെളിപ്പെട്ടിരിക്കാൻ പാടുള്ളൂ. പുരുഷൻ്റെ തേജസ് വെളിപ്പെടരുത്. ദൈവസന്നിധിയിൽ പുരുഷൻ്റെ തേജസ്സായ സ്ത്രീ മൂടിയിരിക്കുകയും ദൈവത്തിൻ്റെ തേജസ്സായ മുഴുവൻ പുരുഷൻ മൂടപ്പെടാതിരിക്കുകയും ചെയ്യണം. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തേജസ് മാത്രമേ മാനിഫെസ്റ്റഡ് ആയിരിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ മൂടുപടമിട്ടിരിക്കുന്ന ഈ സഹോദരിമാരെല്ലാം എൻ്റെ നേരെ വിരൽ ചൂണ്ടി എനിക്കൊരു മുന്നറിയിപ്പ് തരിക, ബ്രദർ ഞങ്ങൾ പുരുഷൻ്റെ തേജസ്സാണ്, ഞങ്ങൾ മൂടിയിരിക്കുന്നത് കണ്ടോ. എന്നാൽ സഹോദരന്മാർ ദൈവത്തിൻ്റെ തേജസ്സാകിയാൽ മൂടപ്പെടാതിരിക്കുന്നു. ഇത് ദൈവസന്നിധിയാണ്. ഇവിടെ ദൈവത്തിൻ്റെ തേജസ് മാത്രം വെളിപ്പെട്ടാൽ മതി, മനുഷ്യൻ്റെ തേജസ്സോടെ വെളിപ്പെടണ്ട. നിങ്ങളുടെ പൊണ്ണക്കാരി ഒന്നും വിളമ്പാനുള്ളതല്ല ഈ വേരി. നിൻ്റെ ഒരു തേജസ് ഇവിടെ വെളിപ്പെടുത്തണ്ട, മനസ്സിലായോ? They are giving me a warning. അവിടെ അങ്ങനെ അല്ലാതായാൽ ദൂതന്മാർ നിമിത്തം എന്ന് പറഞ്ഞ എന്തു അർത്ഥം? ദൂതന്മാർ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും ധ്വംസിക്കപ്പെടുന്നിടത്ത് ദൂതന്മാർ നടപടിയെടുക്കും. പ്രവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൽ ഹേരോദാവ് ഭദ്രാസനത്തിന് പ്രസംഗിച്ചു, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദേവൻ്റെ ശബ്ദമെന്നൊരു അർത്ഥപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കായിയാൽ കർത്താവിൻ്റെ ദൂതനവനെ അടിച്ചു. സി, ദൈവത്തിൻ്റെ തേജസ്സിന്, ദൈവത്തിൻ്റെ മഹത്വത്തിന് റൈവൽ, when there is a pause of a rivalry to the glory of God, angels may take action. ദൈവം അതിന് അധികാരം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. അതാണ് ദൂതന്മാർ നിമിത്തം അധീനത, ലക്ഷ്യം ഉണ്ടായിരിക്കണം. പിന്നെ എന്തുകൊണ്ടെന്ന് സംഭവിക്കുന്നില്ല കാണിച്ചു. പലർത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല, കർത്താവിൻ്റെ നാമത്തിൽ കൂടിവരുന്ന നടത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. രണ്ടോ മൂന്നോ പേർ, സർവ്വവ്യാപിയായ ദൈവം സർവ്വവ്യാപിയാണ് എല്ലായിടത്തും ഉണ്ടെങ്കിലും, രണ്ടോ മൂന്നോ പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. ഇന്നിപ്പോൾ പലർത്തും കൂടി വരുന്നത് ആ പ്രസംഗകൻ്റെ സ്റ്റാർ വാല്യൂ, പല നിലകളിൽ പരസ്യം കൊണ്ടും പല നിലകളിലും സ്റ്റാർ വാല്യൂ ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രസംഗകൻ്റെ പേരിലാണ് യോഗം കൂടുന്നത്. വ്യക്തമായോ? അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയരുത്. അതുകൊണ്ട് രണ്ട്, കൃപായുഗമാകിയാൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വിഷയത്തിലേക്ക് മടങ്ങട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാപത്തിൻ്റെ യോഗം കഴിഞ്ഞിട്ട് ഇച്ചിരി ഇവിടെ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പാസ്റ്റർ അത് നിർദ്ദേശിക്കുകയുണ്ടായി. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂടുതൽ സന്തോഷമായിരിക്കും. എന്നാൽ കൂടുതൽ പൊതുവിൽ പറയേണ്ട വിശദീകരണമാണെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും പൊതുവിൽ തന്നെ പറയാൻ കഴിയും. പറയുന്ന വിഷയത്തിൻ്റെ വിശദീകരണമാണെങ്കിൽ മുമ്പോട്ട് പോകുന്നു സഹോദരങ്ങളെ. അപ്പോൾ പാപത്തിൻ്റെ ന്യായവിധി കാലവരിൽ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, യേശു മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ്. ഇന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ആ മരണത്തിൽ പങ്കാളിയാകുകയും ചെയ്യണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. സ്തോത്രം. പ്രീതിമക്കൾ, അതുകൊണ്ട് പൗലോസ് ലീഹ തന്നെ കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനൊരു പുരുഷനെ ഞാൻ അറിയുന്നു. ക്രിസ്തു ആരുടെ കാര്യമാണ് പറയുന്നത്? തൻ്റെ തന്നെ കാര്യം. തെർസോസുകാരനായ ഒരു പൗലോസിനെ എനിക്കറിയാമെന്നല്ല, ക്രിസ്തുവിനൊരു പുരുഷനെ എനിക്കറിയാം. എൻ്റെ ചെറുപ്പത്തിൽ മെന്തക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ചിലരെ, വലിയ കുടുംബത്തിൽ ഒരു പേര് കേട്ട കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരോട് അവരുടെ കുടുംബക്കാർ ഒരുമിച്ചുകൂടി വീട്ടുപേരുപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയും അവർ വീട്ടുപേർ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തത് എനിക്കറിയാം. എൻ്റെ കൂടെ ഉണ്ടോ? ഞങ്ങൾക്ക് അപമാനമാണ്. അതുകൊണ്ട് മേലാൽ ഈ കുടുംബത്തിൽപ്പെട്ടയാളാണെന്നുള്ളത് നീ ഇനി പറയാൻ പാടില്ല. ഞങ്ങൾ ഇവനെ ഡിസോൺ ചെയ്തിരിക്കുന്നു, കുടുംബയോഗത്തിൽ എന്നെ പുറത്താക്കി. പേരുപയോഗി വീട്ടുപേരുപയോഗിക്കാൻ പാടില്ല. ഒരാളിനെ എനിക്കറിയാം, കാർന്നോന്മാർ കൂടി അവരുടെ നേതൃത്വത്തിൽ കുടുംബയോഗം കൂടി പോസ്റ്റ് ഓഫീസിൽ എഴുത്തു കൊടുത്തു, ഇന്ന പേരും ഇന്ന വീട്ടുപേരും കൂടെ ഇനി ഇവിടെ എഴുത്തു വരുന്നത് ഞങ്ങളെ തന്നാൽ മതി. മനസ്സിലായോ? ആ സഹോദരൻ വിശ്വാസത്തിലേക്ക് പോയതുകൊണ്ട് അവർക്ക് അപമാനം വന്നതുകൊണ്ട് ആ കുടുംബത്തിൽ നിഷ്കാസനം ചെയ്തു, പുറത്താക്കി. എന്നാൽ ഞങ്ങളോടൊക്കെ പറഞ്ഞു വീട്ടുകാർ ഉപയോഗിക്കരുതെന്ന്. സൗരങ്ങളെ, ആർക്ക് വേണം ഈ ശപിക്കപ്പെട്ട വീടിൻ്റെ പേര്? പലരും എനിക്കറിയാം തത്വനിമിത്തം സ്ഥാനപ്പേരുകൾ ഒഴിവാക്കുന്നത്. ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ശ്രീധരൻ നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു, നമ്പൂതിരിപ്പാടുന്ന ഭാഗവൻ്റെ പേരൊന്ന് മാറ്റുന്നു, ശ്രീധരൻ, ഇ എം ശ്രീധരൻ. ബസ് ഓർക്കുന്നുണ്ടല്ലോ. മേനോൻ എന്ന് പറഞ്ഞിരുന്ന ഡൽഹിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം രക്ഷിക്കപ്പെട്ടു വന്നു. വലിയൊരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അന്ന് രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആളുകൾ അവനെ അദ്ദേഹത്തോടും, ഹീസ് മിസ്റ്റർ മേനോൻ, ഹീസ് എ ബോൺ അഗെയിൻ ബിലീവർ. നോ 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 നോ, ഞാൻ ഇനി മേനോൻ എന്നല്ല, മീനൺ എന്നാണ്. അദ്ദേഹം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പേരങ്ങനെ ആക്കി. ഇടയ്ക്കൊരു ഗ്യാപ്പും ഇട്ട് ഒരക്ഷരം കൂടെ ചേർത്തു, മീ നൺ, ഞാൻ ആരുമല്ല. നിങ്ങളെല്ലാം കൂടെ ഉണ്ടോ? ഇന്ന് പെന്തക്കോസ്റ്റ് ഒരു പുതിയ പ്രവണത, ചവറ്റുകൊട്ടെ വലിച്ചു കളഞ്ഞ് നോക്കി എടുത്ത് തോളയിലിടുക. കേട്ടേ, പാസ്പോർട്ടിലെ പേര് പറഞ്ഞാൽ പലരെയും അറിയേല. വീട്ടിലെ പേരും വീട്ടുപേരും കൂടെ ചേർത്ത് പറയുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ വളരെ പ്രചരിച്ചു വരുന്നു. പാസ്പോർട്ടിലെ പേര് പറഞ്ഞാൽ അറിയേല. ജോർജ് മാത്യു എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? മധ്യതിരുവിതാംകൂറുള്ള ഒരു ദൈവദാസന്, അറിയപ്പെടുന്നുണ്ട് ദൈവദാസൻ, പേര് ജോർജ് മാത്യു എന്നാണ്. പാസ്പോർട്ടിലെ പേരതാ. പക്ഷേ പരസ്യം അവിടെ പറയുന്നില്ല, വ്യക്തരാജ് ചോദിച്ചാൽ പറയാം. വീട്ടിലെ പേരും വീട്ടുപേരും കൂടെ ചേർത്ത് പറഞ്ഞാലേ അറിയുള്ളൂ. അങ്ങനെയാണ്, അങ്ങനെ ഒരു ടെൻഡൻസി. അതാ ഞാൻ പറഞ്ഞത്, കുടുംബ പാരമ്പര്യങ്ങളിൽ ഊറ്റം കൊള്ളുന്ന ഒരു ദുഷ്പ്രവണത. വലിച്ച് ചവറ്റുകൊട്ടെ കളഞ്ഞതൊക്കെ എടുത്ത് തോളലിടുക. ഇപ്പം ചത്തില്ല, ചത്തില്ല. പഴയതിനെ മരിക്കണം. ഞാൻ ആരുമല്ല, ഞാൻ നഷ്ടപ്പെട്ട ഭാവിയ. ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇന്ന് ആദാമ പാരമ്പര്യത്തിൽ ഇരിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ, ഇഫ് യു ചൂസ് ടു റിമെയിൻ ഇൻ ദി ഓൾഡ് ആദമൈറ്റ് ലിനിയേജ്, യു ആർ ഷുവർ ടു ഡൈ. ഡൈ മീൻസ് ഇറ്റേണലി ഡൈ. ബട്ട് ഡൈ ടു ദാറ്റ് ഓൾഡ് സെൽഫ് and be born again in the lineage of Christ Jesus, in the family of God, then your name will be written in the book of life and you will live eternally. ആദാമിൽ എല്ലാവരും ഒന്നു കൂടി പറഞ്ഞാൽ വായിച്ചിട്ടുണ്ടല്ലോ, ആദാമിൽ എല്ലാവരും മരിക്കുന്നു, എല്ലാവരും ജീവിക്കപ്പെടും. ഇതാണ് പാപത്തിന് ന്യായവിധി. കാൽവറിൽ കഴിഞ്ഞു. പാപനിമിത്തമല്ല നരകത്തിൽ പോകുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഷോക്കായി പോകും. അതുകൊണ്ടാണ് പിന്നെയും ഇന്നലെ പിന്നെയും വിശ്വം എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പൊതുവായി വിശ്വനം പറഞ്ഞു, ന്യായമായി എന്തെങ്കിലും വിശ്വം വേണമെങ്കിൽ യോഗം കഴിയുമ്പോൾ ദയവിയത് ചോദിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. രണ്ട്, ന്യായവിധി. ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വിട്ടേച്ച് അങ്ങ് മുമ്പോട്ട് പോവുക, സമയം കുറവാണല്ലോ. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ബാലശിക്ഷ കൊടുക്കും. ബാലശിക്ഷ, ബാലശിക്ഷ കൊടുക്കുന്ന മക്കളായതുകൊണ്ടാണ്. എന്താ ബാലശിക്ഷ? തെറ്റിൽ തുടരുമ്പോൾ വാണിംഗ്, ചെറിയ നുള്ള, അതുകൊണ്ട് തീർന്നില്ലല്ലോ ഒരടി. ബാലശിക്ഷ. അതാണ് യാക്കോബിനെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളൊരുത്തർ നീരമായി കിടക്കുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ അവന് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കുക. എണ്ണയല്ല പ്രാർത്ഥന അവിടിപ്പിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. നമ്മളിപ്പോൾ സാധാരണ പറയുന്നൊരു പ്രയോഗമാണ്, ശക്തിയോടെ പ്രാർത്ഥിക്കണമെന്ന്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങി ശക്തിയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നേ, ശക്തിയോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. വേദോസം അങ്ങനെ പഠിപ്പിക്കുന്നത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമായ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സന്തോഷം. പക്ഷേ ആ പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കുന്ന ശക്തി നമ്മളിൽ ആത്മീയവർദ്ധന വരുത്തുന്നു എന്നല്ലാതെ പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അതിനെ അങ്ങ് ശക്തമാക്കുന്നൊന്നുമില്ല. നമ്മുടെ ശ്രദ്ധയാണ്, നമ്മുടെ വിശ്വാസമാണ് പ്രാർത്ഥനയെ ഫലവത്താക്കുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ വളരെ ഫലിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നിങ്ങൾ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവിൻ്റെ ഒരുവൻ പ്രാർത്ഥിപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആ രോഗം എന്തിനാ? പാപത്തിന് ഫലമായുള്ള ബാലശിക്ഷയാ, ബാലശിക്ഷയാ. ശ്രദ്ധിക്കണേ സൗരങ്ങളെ, ഇന്നിപ്പോൾ ആർക്കെങ്കിലും ഒരു ബാലശിക്ഷ ഉണ്ടായാൽ എല്ലാവരും കൂടെ ഓ ആട് പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനല്ല, അത് ബാലശിക്ഷയാ, സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്നാൽ ചിലർ എത്ര ദോഷകരമായ വഴിയിൽ പോയാലും അവന് ഒരു കുഴപ്പവുമില്ല. കലയപുരിയ പോലെ പിള്ളേർ എല്ലാം ഉയർച്ച 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 വെച്ചടി വെച്ചടി കയറ്റം. അവർ പറയുന്നു ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക, നല്ല കാര്യം, സന്തോഷം. ശ്രദ്ധിക്കണേ, എന്നോടൊരിക്കലും ഒരാൾ പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമില്ല, നിങ്ങൾ പറയുന്ന പോലെയുള്ള, അദ്ദേഹം പറഞ്ഞ വാക്ക്, നിങ്ങൾ പറയുന്ന പോലെയുള്ള ഈ പാപം എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്തേച്ച് ഞാൻ കാർത്തമേശെടുത്തിട്ടുണ്ട്, എനിക്കൊരു കുന്തവും ഉണ്ടായിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ദൈവത്തെ ടോണ്ട് ചെയ്യുക, ദൈവത്തെ നേരെ മൂക്കിയൊടിക്കുക. സൗരങ്ങളെ, എന്നിട്ട് എന്താ ഉണ്ടാകാത്തെന്നറിയാമോ? അവനെ തള്ളിയതാ. ഈ കല്ലുവാതിക്കൽ മദ്യദുരന്ത കേസിൽ അവരെ ഈ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരിങ്ങനെ കോടതിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ, കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ പത്രക്കാർ പടം എടുത്തു, ടി വിക്കാർ വന്ന് പടം എടുക്കുക. അപ്പോൾ തന്നെ അവർ ദേഷ്യം വന്നു, അവർക്ക് ദേഷ്യം വന്നിട്ട് ഈ പാടം എടുത്തവരെയൊക്കെ അടിച്ചു, ഭയങ്കര പോലെ തോഴിച്ചു, കയ്യ വിലങ്ങിട്ടിരിക്കുക, തൊഴിച്ചു വിലങ്ങിട്ട കൈകൊണ്ട് ഇടിച്ചു, പത്രക്കാരെയൊക്കെ ഉപദ്രവിച്ചു. ഉപദ്രവിച്ചപ്പോൾ അവരെല്ലാം കൂടി ഈ പോലീസ് ജീപ്പ് തടഞ്ഞു. ജീപ്പ് ഇരുന്നോണ്ട് കാലിട്ട് തൊഴിക്കുന്നു, ജീപ്പ് തടഞ്ഞു. അവരെ ഉപദ്രവിച്ചതിന് കേസെടുക്കാതെ ഒക്കുകയില്ല എന്നും പറഞ്ഞ് പ്രശ്നമായി. പ്രശ്നമായപ്പം എന്ത് ചെയ്യാനാ, ഒടുവിൽ സീനിയർ പോലീസ് ഓഫീസർ വന്നു. സീനിയർ പോലീസ് ഓഫീസർ വന്ന് അവരോട് പറഞ്ഞ കാര്യം ആ പറഞ്ഞത് പത്രത്തിൽ വന്നത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞതേ, നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണുമായിരിക്കും, നിങ്ങൾ എൻ്റെ പോലീസ് ആറുമ്പോൾ നിങ്ങൾ എന്നടേ ഈ പറയുന്നത്, ഒരു ഈ പറയുന്നതിന് ഒരു യുക്തിയൊക്കെ വേണ്ടേ? ഇട കൊലക്കുറ്റത്തിന് കേസെടുത്ത് കൊണ്ടുപോവുക, കഴിവുമരമാണോ ജീവപര്യന്തമാണോ എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. എടാ, കഴിവുമരത്തിന് വിധിക്കപ്പെടാനുള്ള വകുപ്പെടുത്ത് ഞാൻ കേസും കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ ചവിട്ടി എന്നും പറഞ്ഞ് ഞാൻ ബെറ്റി കേസെടുക്കാൻ തെറ്റുമായിരിക്കും, അറിയിക്കും കൊണ്ടുപോട്ടെ. മനസ്സിലായോ? കഴിവുമരത്തിന് വിധിക്കപ്പെടാവുന്ന വകുപ്പിൽ കേസെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഞാനിപ്പം നിങ്ങളെ തൊഴിച്ചെന്നും പറഞ്ഞ് ഞാൻ എന്തോ ചെയ്യണം, പെറ്റി കേസെടുക്കണമെന്നും. അപ്പോൾ അവരെല്ലാം കൂടെ കൂട്ടം ചിരിച്ച് മാറി നിന്നു പോയെന്നും പത്രത്തിൽ വന്നു. എടാ, നരകത്തിന് വിധിക്കപ്പെട്ട് പോകുന്ന ഈ നീചനെ, ഈ ദുഷ്ടനെ വിട്ടേക്കുക. അവൻ അപ്പം നുള്ളി വിഴുങ്ങി വീഞ്ഞും കുടിച്ചു പോയതും കൊണ്ട് ദൈവത്തിനല്ലത്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഇന്നലെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു എക്ലീസിയാസ്റ്റീസ് 8:11, ഓരോന്നിനും അതാത് സമയങ്ങളിൽ ശിക്ഷ വരുന്നില്ലെന്ന് കരുതി അന്യായം ചെയ്യുവാൻ മനുഷ്യൻ ധൈര്യപ്പെടും. അങ്ങനെ വരരുത്, അങ്ങനെ വരരുത്. മുമ്പോട്ട് പോക്കോട്ടെ. അപ്പോൾ ബാലശിക്ഷ, ദൈവത്തിൻ്റെ തിരുത്തല, തിരുത്തല, തിരുത്തല. അതുപോലെ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിശുദ്ധന്റെ സ്വയം ശോധന, ആത്മശോധന. സ്തോത്രം. അതും വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. കർത്തൃമേശയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ആത്മശോധന ചെയ്യണം. എനിക്കറിഞ്ഞുകൂടാ, ഇന്ന് പല സഭകളിലും എല്ലാ ആഴ്ചയും കർത്തൃമേശ നടത്തുന്നത് കൊണ്ട് പലരും അതിന് ഗൗരവം കുറച്ച് നിന്നെടുത്തു പോകും. ഞാൻ സഹോദരന്മാരോട് ദേവദാസന്മാരോടൊക്കെ ഈ വർക്കേഴ്സ്മെനൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ പറയും, തോണ്ടി വിളിച്ച് ഉറങ്ങുന്നവനെ വിളിച്ച് ഒരിക്കലും കൊടുക്കരുത്. ഉറങ്ങുക, ഉറങ്ങുന്ന ആളിനെ തോണ്ടി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അത് ഉപദേശി, ഞാൻ രാവിലെ ഈ ഒരു സിഡേറ്റീവ് ടാബ്ലറ്റ് കഴിച്ചേച്ചാ വന്നത്. ആ കൊള്ള സിഡേറ്റീവ് ടാബ്ലറ്റ് കഴിച്ചേച്ചാ വന്നേ, അവിടെ ഇരുന്നു. ഗൗരവബോധമില്ല, അതിനകത്ത് എടുക്കണ്ട, എടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? തന്നെത്താൻ വിധിച്ചാൽ വലിയ വിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് ഇത്. ഇങ്ങനെ പറച്ചിലുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടുമുറ്റത്ത് എന്നും ഒരു യാഗപീഠം എരിയുന്നുണ്ട്. അബ്രഹാം എവിടൊക്കെ കൂടാരമടിച്ചോ അവിടൊക്കെ ഒരു യാഗപീഠം എരിയുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെത്തി ഇറങ്ങി എരിയാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ലോത്തിൻ്റെ വീട്ടിൽ ഈ യാഗപീഠം എരിയുന്നില്ല. അതുകൊണ്ട് ആകാശത്തുനിന്ന് തീയും ഗന്ധവും ഇറങ്ങി എരിഞ്ഞ് വെന്ത് താഴേണ്ട ഗതി വന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ കൂപ്പുകയോടെ പറയട്ടെ, ആത്മശോധന ചെയ്ത് എന്തെങ്കിലും ഒരു കൊച്ചുകാര്യത്തെക്കുറിച്ചെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നെങ്കിൽ ഇത് ഏറ്റുപറഞ്ഞ് പരിഹാരം വരുത്തിയേച്ച് ഉറങ്ങാവൂ. ആ രാത്രി കാഹളം തുണിക്കുന്നു നമ്മൾ ആരറിഞ്ഞു? ആത്മശോധന. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. സ്തോത്രം. അവിടെ ഞാൻ അവിടെ എങ്ങും ഇതൊന്നും ഞാൻ വിശീർണ്ണം നിൽക്കാതെ വേഗം മുമ്പോട്ട് പോകുന്നു. പിന്നെ വിശുദ്ധന്മാർ ബേമ ന്യായാസനത്തിന് മുമ്പിൽ ന്യായം വിധിക്കപ്പെടും. നമ്മുടെ ഇടയിൽ റോമാലയം 8:1 വാക്യം നമ്മൾ തിരിച്ചിരിക്കും. ഒന്ന് വായിച്ചേ, ഒന്ന് വായിച്ചേ. റോമരട്ടിൻ്റെ 1.
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
കേട്ടോ, ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. 2 കൊരിന്ത്യർ 5:10 വായിച്ചാട്ട.
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു.
നാം എല്ലാവരും ആരുൾപ്പെടെ പറയുന്ന പൗലോസ് ഉൾപ്പെടെ റോമാലേഖനം 14:10 പത്താം വാക്യത്തിന്റെ 2-ാം ഭാഗം 12-ാം വാക്യം റോമർ 14:10 അതിന്റെ 2-ാം ഭാഗം 12-ാം വാക്യം
അല്ല നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും.
നാം എല്ലാവരും അടുത്തത് 12-ാം വാക്യം
എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും.
അല്ല 12 മതി, 12.
ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വിശ്വാസികളുടെ കാര്യ, ദൈവമക്കളുടെ കാര്യ, നമ്മുടെ കാര്യ, ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാ കാര്യ. ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. ഇന്നിപ്പോൾ കർത്താവിനെ കാണണം എന്ന് വെച്ചോന്നിരിക്കട്ടെ, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോ സാധ്യതയില്ലാതില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ പ്രാർത്ഥിച്ചിറങ്ങുമ്പോ കർത്താവെ അടിയൻ പോകുന്നു മടങ്ങി വരുന്നതിന് മുമ്പേ കാണുന്നു എനിക്കാണെങ്കിൽ അടിയാൻ ആയിരിക്കുന്ന നടത്ത് അടിയാനും ഇവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരും തിരുമേനിയെ ഒരുമിച്ച് എതിരേൽക്കുമല്ലോ എന്നുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ചാൽ ജബോറിന് തിരിച്ചു ചെല്ലുമ്പോൾ കർത്താവ് അങ്ങനെ വന്നില്ലല്ലോ, സ്തോത്രം അങ്ങനെ എപ്പോൾ വരുന്നു ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തുടരുന്നത്. കാരണം ധനിച്ചാൽ സ്തോത്രം, ദൈവമക്കൾ മരിച്ചവർ ഉയർക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും, രൂപാന്തരപ്പെട്ട് ആത്മശരീരികളായി തേജോ രൂപികളായി ആകാശങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം, കർത്താവിൻ്റെ വരവ്. ഈ ഉയർത്തെഴുന്നേൽക്ക്, മരിച്ചവർ ഉയർത്തെഴുക്കും എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് ഒന്ന് കൊടുത്ത് 15-ാം അധ്യായത്തിൽ വ്യക്തമായ ഉപദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില വാക്കൊന്ന് പറഞ്ഞേക്കാം. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആദ്യ ഫലം, സ്തോത്രം, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവരുടെ വരവിങ്കൽ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, പഴയ നിയമത്തിലും കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാലയളവിലും മരിച്ചവർ ഉയർത്തത് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ഏലീശ പ്രവാചകനും ഏലിയ പ്രവാചകനും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് 3 പേരെ ഉയർപ്പിച്ച രേഖയുണ്ട്. നമുക്കറിയാം, തബീഥയെ പത്രോസ് ഉയർപ്പിച്ചു, യൂത്തിക്കോസിനെ പൗലോസ് ഉയർപ്പിച്ചു. രേഖയുണ്ട്, പുതിയ നിയമത്തിൽ രേഖയുണ്ട്. അപ്പം അവരാരും ഉയർത്തെഴുന്നേറ്റവരല്ലേ? ആദ്യ ഫലം ക്രിസ്തു എന്ന് പറയുമ്പോൾ ആദ്യമായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നാണല്ലോ. ശ്രദ്ധിച്ചേ, അതൊന്ന് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാൻ ഒക്കെയല്ല, അതിന് റിസസിറ്റേഷൻ, പുനരുജ്ജീവനം എന്നാണ് പറയേണ്ടത്. പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ പഴയ ശരീരത്തിൽ മടങ്ങി വന്ന് പഴയ ജീവിതം കുറച്ച് നാളും കൂടി അനുഭവിച്ചു, പഴയ ശരീരത്തിൽ മടങ്ങി വന്ന് പഴയതുപോലെ ജീവിച്ച് പഴയ ആ ശരീരത്തിൽ മരിച്ചു. എന്നാൽ യേശു ക്രിസ്തുവാണ് ആദ്യമായി ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറഞ്ഞാൽ പിന്നെ മരിക്കുവാൻ ആവശ്യമില്ലാത്ത ആത്മശരീരത്തിൽ ഭൗമികമായ പരിമിതികളൊന്നുമില്ലാതെ ആത്മശരീരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽപ്പ്. അത് കർത്താവാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം. അപ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നു, അതാണ് നമ്മൾ വായിക്കുമ്പോൾ 1 Cor 15:42 മുതൽ വായിക്കുമ്പോൾ മരിച്ചിട്ട് പൊരുത്താൻ ഒവ്വണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, പിന്നെ പ്രാകൃതശരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയശരം ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു, ബലഹീനത വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, ആത്മീയശരം മീൻസ് ഭൗമീശരം, പ്രാകൃതശരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയശരം ഉയർക്കുന്നു. പ്രാകൃതശരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. അങ്ങനെ ആത്മശരീരത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പ്. നമ്മളും ജീവിച്ചിരിക്കുന്നവർ എന്ത് പറ്റുമെന്നറിയാമോ? ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ ധരിക്കും. കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ നമ്മുടെ ഈ ശരീരം അങ്ങ് രൂപാന്തരപ്പെടും. നമ്മൾ ആത്മരൂപികളാകും, ആത്മശരീരികളാകും. ആത്മശരീരികളായി ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മേഘങ്ങളിൽ എടുക്കുക, അതാണ് വലിയ സന്തോഷകരമായ സമയമാണ്. അവിടെ കുഞ്ഞാടിനെ കല്യാണമെന്നും കല്യാണം വരുന്നെന്നൊക്കെ പറയുന്ന ഒരു വലിയ മഹോത്സവം, വലിയൊരു സന്തോഷം, എന്നാ സന്തോഷമായിരിക്കും. ഒരു വലിയ കുടുംബയോഗമായിരിക്കും. സ്തോത്രം. വലിയൊരു സന്തോഷമായിരിക്കും. 1 Cor 3:1 വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് അത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. സ്തോത്രം. അങ്ങനെ നാം എല്ലാവരും കർത്താവിനെ പോലെ തേജസ്സണിയും. വസ്തു. അതാണ് തേജസ്കരണം, രക്ഷാപൂർത്തി, രക്ഷയുടെ മൂന്നാം ഘട്ടം. അത് കഴിഞ്ഞ് സന്തോഷകരമായത് അവിടെയുള്ള ആ സമ്മേളനത്തിൽ ഒരു വലിയ വിരുന്നുണ്ട്. ആ വിരുന്നിൽ കർത്തൃമേശയുടെ സമാപനം, കർത്തൃമേശയുടെ സമാപനം അവിടെ നടക്കും. സെഹിയോൻ മാളികയിൽ 11 അപ്പോസ്തലന്മാരോടുകൂടി എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്ഥാപിച്ച കർത്തൃതിരുമേശ, ആ കർത്തൃതിരുമേശയുടെ സമാപനം. കർത്താവ് അവിടെ പറഞ്ഞ് എന്താണ്? ഇനി ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ മുന്തിലുള്ള അടിയത്തിൽ നിന്ന് ഇനി ഇന്നു മുതൽ കുടിക്കയില്ല. സ്തോത്രം. അപ്പോൾ കർത്തൃമേശ ഇവിടെ സ്ഥാപിച്ചത്, സ്തോത്രം, അവിടെ കർത്താവ് തന്നെ നമുക്ക് അപ്പവും വീഞ്ഞും തന്ന് അത് സമാപനം കുടിക്കും. സന്തോഷകരായിരിക്കും. സ്തോത്രം. ആത്മശരീരത്തിലായതുകൊണ്ട് ഭക്ഷണം വേണ്ട. പിന്നെ ചുമ്മാ ഒന്ന് നമുക്കത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, പരിമിതികളില്ല. ദൃശ്യവും സ്പർശ്യവും ആകണമെങ്കിലാകാം, പെട്ടെന്ന് അദൃശ്യവും അസ്പർശ്യവുമാകാനും കഴിയും. ഒന്നുകൂടെ പറയാം, ദൃശ്യവും പിന്നെ സ്പർശ്യവുമാകാം, പക്ഷേ പൊതു സാധാരണ അവൻ അദൃശ്യനും അസ്പർശ്യനുമാണ്. സ്തോത്രം. ആത്മശരീരത്തിന് പരിമിതികളില്ല. ഭക്ഷണം വേണ്ട, കഴിക്കണമെന്ന് തോന്നിയാൽ ചുമ്മാ കഴിക്കാം. അതാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അടച്ചിട്ട വാതിലുള്ളിൽ അവിടെ നടുവിൽ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അമ്പരം നിൽക്കുമ്പോൾ തൊട്ട് നോക്ക്, തൊട്ട് നോക്കെന്ന് പറഞ്ഞു. തൊട്ട് നോക്കി, ദൃശ്യവും സ്പർശ്യവുമായി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ ഇനി അങ്ങനെ വരുണ്ട് നിൽക്കുക. പിന്നെ ഒരു സന്ദർഭത്തിൽ എല്ലാം തിന്നാനുണ്ടോ എന്ന് ചോദിച്ചു. ഇവരെ അമ്പരപ്പം മാറ്റാനായിട്ട് വറുത്ത മീനും തീൻകട്ടയും കൊടുത്തപ്പോൾ എടുത്ത് ഇച്ചിരി നാടകീയമായി ചവച്ച് അത് കഴിച്ചു കാണും. നോക്കണേ. അപ്പോൾ ഇങ്ങനെ ഇത് പരിമിതികളില്ല. അപ്പോൾ നമ്മളവിടെ, സ്തോത്രം, അവിടെ അപ്പവും മീഞ്ഞും എൻ്റെ പൊന്നു കർത്താവ് നമുക്ക് വേണ്ടി, സ്തോത്രം, ആണിപ്പഴുതിനായി നീട്ടിയ തൃക്കൈകൾ കൊണ്ട് തന്നെ അതെടുത്ത് തരുമ്പോൾ ഹാ, എന്തൊരു സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞ് ആ വലിയ സന്തോഷം കഴിഞ്ഞ് കർത്താവ് ക്രിസ്തുവിൻ്റെ ബേമ, 2 കൊരിന്ത്യർ 5:10 പറയുന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ക്രിസ്തുവിൻ്റെ ബേമ. ബേമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സിംഹാസനമായിരുന്നു. പറയാം, റോമൻ ചക്രവർത്തിമാർ യുദ്ധത്തിൽ വീരപരാക്രമം കാണിച്ച പടയാളികൾക്ക് പ്രതിഫലം കൊടുക്കാനായിട്ട് അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെ വിലയിരുത്തി സമ്മാനം കൊടുക്കാൻ ഇരിക്കുന്ന ന്യായാസനത്തിൻ്റെ പേരാണ് ബേമ ന്യായാസനം. സ്തോത്രം. ഇതുപോലെ ഒരു ന്യായാസനത്തിൽ എൻ്റെ കർത്താവ് ഇരിക്കും. കർത്താവിലിരുന്ന്, കർത്താവ് അവിടെ ഇരുന്ന് ഓരോരുത്തരെ കൊണ്ടുവരും. വിശുദ്ധന്മാരെ വന്ന്, വിശുദ്ധന്മാരെ അവിടെ കൊണ്ടുവന്ന് അവരുടെ മുഴുവൻ പ്രവർത്തികളും രക്ഷിക്കപ്പെട്ട ശേഷമുള്ളത്, മനസ്സിലായില്ലേ, രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പ്രവൃത്തിക്ക് അടുത്ത പ്രതിഫലം തരാനായി. സ്തോത്രം. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് ബേമായുടെ മുൻപാകെ വെളിപ്പെടണം. സ്തോത്രം. ചെന്ന് നിൽക്കും. നമ്മുടെ മുഴുവൻ പ്രവൃത്തികളും അവിടെ ശോധന കഴിക്കും. വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയമുള്ളവർ, ഈ ബേമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, റോമൻ പടയാളി യുദ്ധത്തിൽ വീരപരാക്രമം കാണിച്ച പടയാളി ആദരിക്കാണ്ടിരിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു ഒരു നിലയാണ് നമ്മളുടെ ന്യായവിസ്താരവും. അതായത് യുദ്ധത്തിൽ പങ്കെടുക്കാനായി സൈന്യത്തെ ചക്രവർത്തി അയച്ചു. അവർ പോയി യുദ്ധം ചെയ്തു, ആ സ്ഥലം പിടിച്ചു, പിടിച്ചടക്കി മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ ഒരു ജയോത്സവമുണ്ട്, വിക്ടറി മാർച്ചുണ്ട്. ആ വിക്ടറി മാർച്ച് കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകും. പിന്നെ അധികം ദിവസങ്ങൾ വൈകാതെ ഒരു നിശ്ചിത ദിവസം കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലോ മറ്റോ ഒരു പ്രത്യേക സദസ്സ് വിളിച്ചു കൂട്ടും. ശ്രേഷ്ഠന്മാരായ പ്രഭുക്കന്മാരെല്ലാം ഉൾപ്പെട്ട ഒരു പ്രത്യേക രാജ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് രാജാവിൻ്റെ പ്രത്യേക ന്യായാസനമെടുത്ത് അവിടെ വെക്കും. കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് രാജാവിടെ ഉപവിഷ്ടനാകും. എന്നിട്ട് പ്രധാന മന്ത്രി ചക്രവർത്തിക്ക് വേണ്ടി വന്ന് ഏതാണ്ട് ഇതുപോലെയുള്ള വാക്കുകൾ പറയും. ചരിത്ര പുസ്തകത്തിലുള്ളതാണ്. ഹേ നമ്മുടെ സൈന്യാധിപൻ ലൂസിയാസ്, ഞാനൊരു സങ്കല്പ പേര് പറഞ്ഞതാ, നാം നമ്മുടെ സൈന്യത്തെ താങ്കളുടെ നേതൃത്വത്തിൽ ഇന്ന പ്രവിശ്യയിലൊക്കെ യുദ്ധത്തിനയച്ചു. താങ്കൾ അവിടെ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ജയിക്കുകയും നമ്മുടെ സാമ്രാജ്യത്തിനെ അതിർത്തി വിസ്തൃതമാക്കി നമ്മുടെ മാനം കാക്കുകയും ചെയ്തു, നാം സന്തുഷ്ടരായിരിക്കുന്നു. ആകട്ടെ, ആ പടയിൽ വീരപരാക്രമം കാണിച്ച ഇവിടുത്തെ പടയാളികൾക്ക് പ്രതിഫലങ്ങൾ കൊടുത്ത് ആദരിക്കാൻ തിരുമനസ്സായിരിക്കുന്നു. ആ യുദ്ധത്തിൽ വീരപരാക്രമം കാണിച്ചവരെ ഇവിടെ തിരുസരിതൽ അവതരിപ്പിക്കാൻ താങ്കളോട് ആജ്ഞാപിക്കുന്നു. ഇതുപോലുള്ള വാക്കുകൾ പറയുമ്പോൾ ലൂസിയോ സൈന്യാതുരെഴുതേറ്റ് താണ് വീണ് തൊഴുത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച ശേഷം, പ്രഭോ, അടിയങ്ങൾക്ക് അവിടുത്തെ സേവനത്തിന് അവസരം തന്നെ നന്ദി. കോവിരകത്തെ ഉപ്പ് തിന്നുന്നവരാകുന്ന അടിയങ്ങളുടെ ഈ ശരീരം അവിടുത്തെ സേവനത്തിനുള്ളതല്ലോ എന്നൊക്കെ നല്ല ഔപചാരിക വാക്കുകളൊക്കെ പറഞ്ഞ ശേഷം, പ്രഭോ, അയുദ്ധത്തിൽ വീരപരാക്രമം കാണിച്ച അവിടുത്തെ പടയാളികൾ നിർണായകമായി പങ്കുവഹിച്ച കൊർന്നെല്യോസ്, ഞാൻ സങ്കല്പ പേരാകട്ടെ,
അപ്പോൾ ചിലപ്പോഴൊക്കെ മറ്റേ പടയാളൊക്കെ പിടിച്ചോണ്ട് വരും, ഒരു കുറഞ്ഞ ദിവസനെ ഒരു വീര ശൂരനായ പടയാളി. അവന് ചിലപ്പോൾ അംഗച്ഛേദമൊക്കെ വന്നവനും ശരീരത്തിൽ മുറിപ്പാടലും ഒക്കെ അപ്പോഴും ഉണ്ടാവും. പ്രഭോ, കണ്ടില്ലയോ അവിടുത്തെ സേവനത്തിൽ അവൻ ഏറ്റ മുറിപ്പാടുകൾ, അവൻ്റെ ശരീരത്തിൽ ഏറ്റ മുറിപ്പാടുകൾ കണ്ടില്ലയോ? വില്ലാളി വീരന്മാർ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് നമ്മെ എതിർത്ത സ്ഥലത്ത് ജീവനെ പണയം വെച്ച് കടന്നിരുന്ന് ഈ യുദ്ധത്തിൽ നിർണായകമായ വിജയമരിക്കുവാൻ കാരണക്കാരനായ കൊർന്നേലിയോസ്. അപ്പോൾ മുറിവിൻ്റെ ആക്കമൊക്കെ അനുസരിച്ച് പ്രഭുക്കന്മാരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ചക്രവർത്തി, നേരത്തെ അതനുസരിച്ച് ഒരുക്കിയിട്ടുണ്ടാകും, റോമ പൗരത്വം നിനക്ക് തരുന്നു, സ്വർണ സരപ്പളി, നാണയ കിഴി, പിന്നെ ഇന്ന പ്രവിശ്യയിൽ ഇന്ന പ്രദേശം ഇന്ന പ്രദേശം വരെ ഇത്ര ഏക്കർ നിനക്ക് സൗജന്യമായി കരമൊഴിവായി കൽപ്പിച്ച് ഇങ്ങനെയൊക്കെ പദവികൾ കൊടുക്കും, സ്ഥാനക്കയറ്റങ്ങൾ കൊടുക്കും. അടുത്തയാളിനെ വിളിക്കും, രണ്ടാമനൊരു മൂന്നാമനും, ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് അവർ ചെയ്ത യുദ്ധസേവയുടെ ആ അവസ്ഥ വിലയിരുത്തി പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കാൻ ഇരിക്കുന്ന ന്യായാസനമാണ് ബേമ. നമ്മളെല്ലാവരും സ്തോത്രം ഒന്നൊഴിയാതെ ഈ ബേമയുടെ മുമ്പിൽ നിൽക്കണം. ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. ഒന്നുകൂടെ മനസ്സാക്കി തരാം, ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാകാൻ പോലും. മക്കളെ, നമുക്ക് ഈ രണ്ടു തരം ജഡ്ജിമാരുണ്ട് ലോകത്തിൽ. ഒന്ന് ഇവിടുത്തെ സെക്യുലർ ജഡ്ജി, അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? അദ്ദേഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം പ്രതി ചെയ്തോ എന്ന് വിലയിരുത്തുക. തൊണ്ടി തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷി വിസ്താരം എന്നിങ്ങനെയുള്ള പല കാരണങ്ങളാൽ പല ഘടകങ്ങൾ ഉപയോഗിച്ച് പ്രതി കുറ്റം ചെയ്തതാണോ എന്ന് ഉറപ്പിക്കുക. പ്രതി കുറ്റം ചെയ്തതാണെന്ന് ഉറപ്പിച്ചാൽ നിയമപ്രകാരം ആ കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുക. അതാണ് അദ്ദേഹം. പ്രതി കുറ്റം ചെയ്തില്ല എന്ന് വന്നാൽ വെറുതെ വിടും, അതാണ് അവർ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ന്യായാധിപൻ. എന്നാൽ വേറെ തരം ന്യായാധിപന്മാരുണ്ട്, ജഡ്ജുണ്ട്. വൈ പിയുടെ താലന്ത് പരിശോധനയ്ക്ക് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, പ്രസംഗ മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, പാട്ട് മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജി, പാട്ട് തെറ്റിച്ചെന്ന് പറഞ്ഞത് അല്ലുകേരാ, സമ്മാനമില്ലെന്നേ ഉള്ളു. മനസ്സിലായില്ലേ? അതാണ് അതുപോലത്തെ ഒരു ന്യായാസനത്തിന് എൻ്റെ കർത്താവ് ഇരിക്കുന്നത്. അത് അബേമ. നമുക്ക് ശിക്ഷയല്ല, ശിക്ഷാവിധിയില്ല, ന്യായവിധിയുണ്ട്. അതിൻ്റെ ആലങ്കാരികമായ ഒരു ചിത്രീകരണമാണ് കുരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. നമ്മളിത് ശരിക്കൊന്ന് മനസ്സിലാക്കണം. നമ്മളിവിടെ പ്രവർത്തിക്കുകയും ചെയ്ത് വെറുതെ നഷ്ടക്കച്ചവടം ആകരുത്. കുരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഒന്നെടുത്താട്ട്, മൂന്നാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ആലങ്കാരികമായി പൗലോസ് ശ്ലീഹ ചിത്രീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ലേഖനം അതിൻ്റെ 11 മുതൽ 1 വായിച്ചാട്ട്.
യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിന് തെളിവാകും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ.
കേട്ടോ, ഇതാണ് അതിൻ്റെ ആലങ്കാരികമായ ചിത്രീകരണം. തീ കൊണ്ടുള്ള ഒരു ശോധന. നമ്മൾ അവിടെ അങ്ങോട്ട് വായിച്ചത് കേട്ടപ്പം ഓരോരുത്തൻ്റെ പ്രവൃത്തി, അവൻ ചെയ്ത പ്രവൃത്തിയും അവനെയും കൂടെ ചുരുട്ടി കൂട്ടിയെടുത്ത് തീക്കകത്തോടെറിയുകയും അവൻ കടന്ന് പടവട്ടം തല്ലി വെപ്രാളം കാളിച്ച് അള്ളിപ്പിടിച്ച് ഊരുണ്ട് വരണ്ട് രക്ഷപ്പെട്ട് കയറി വരികയും പ്രവൃത്തി കത്തിപ്പോയെങ്കിൽ പോയി, ഏതായാലും അവൻ കരകയറി. അങ്ങനെ ഒരു ചിത്രമല്ലേ കാണുന്നത്? ഇതാ ബേമാനെ അവസരത്തിന് ആലങ്കാരിക ചിത്രീകരണമാണ്. സൗകര്യങ്ങളെ, അവിടെ എന്താ ഈ തീ എന്നറിയാമോ? സെറ്റിച്ചി, ആ തീ ദൈവവചനമാണ്. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം, സോറി അത് വേണ്ട, യിരെമ്യാവിൻ്റെ പുസ്തകം 23 29 വാക്യം വായിച്ച്, ജെറിമായ 23:29 വായിച്ചാട്ടെ. ആ കണ്ടോ, ദൈവത്തിൻ്റെ വചനമാണ് തീ. ദൈവത്തിൻ്റെ വചനം തീയാണ്, പാറയെ തീർക്കുന്ന ചുറ്റികയാ. എൻ്റെ വചനം തീ പോലെയും എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദൈവവചനം എന്ന തീ കൊണ്ട് നമ്മുടെ മുഴുവൻ പ്രവൃത്തികളും ശോധന കഴിക്കും. ദൈവവചനമെന്ന തീ കൊണ്ട് നമ്മുടെ മുഴുവൻ പ്രവൃത്തികളും ശോധന കഴിക്കും. ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് തരാം. ഇത് നമ്മളെ വളരെ വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് നമ്മളിത് അറിയണേ. ശ്രദ്ധിച്ചേ, സ്തോത്രം. വചനമെന്ന തീ. സുഹൃത്തുക്കളെ, ഞാൻ 36 വർഷമായി ദൈവത്തിൻ്റെ മഹാകരുണയാൽ യോഗ്യതയില്ലെങ്കിലും ദൈവം കരുണ കാണിച്ച് എന്നെ അവിടുത്തെ വേലയ്ക്ക് വിളിച്ചു. ഒത്തിരി ഒത്തിരി പ്രസംഗിക്കാൻ എനിക്ക് ദൈവം അവസരം തന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ രാവും പകലും എടുപ്പിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കൺവെൻഷനിൽ ഒരു രാത്രിയിൽ 2 കൺവെൻഷനിൽ പോയി പ്രസംഗിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ തിടുക്കത്തോടെ തിരക്കിട്ട് 1000 മണിക്കൂറുകൾ ദൈവദിനം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എനിക്കറിയാം ഞാൻ ശോധനയ്ക്ക് നിൽക്കേണ്ടി വരും, നിൽക്കേണ്ടി വരും. എനിക്ക് ഈ തീക്കുണ്ടത്തിൽ, വചനമെന്ന ഈ തീക്കുണ്ടത്തിൽ ഒരു തീനാളം ഭയങ്കര പേടിയ. 1 പത്രോസ് 4:11 വായിച്ചേ. 1 പത്രോസ് 4:11. ഞാൻ ഭയപ്പെടുന്ന തീനാളമാണ്.
ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും.
താങ്ക് യു. മതിയല്ലോ, ആദ്യത്തെ ഞങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞേക്ക. ആദ്യം ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ
ദൈവത്തിന്റെ
അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ വേണം. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിനെ കേൾക്കാൻ വരുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാൻ വരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്നതിന് യോഗ്യമല്ലാത്ത, നിലവാരം കുറഞ്ഞ ഒരു തമാശയോ ഒരു ഉദാഹരണമോ. സ്തോത്രം. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഗൗരവബോധവും അതർഹിക്കുന്ന ലാളിത്യവും അതർഹിക്കുന്ന വ്യക്തതയും, ക്ലാരിറ്റി, സിംപ്ലിസിറ്റി. സ്തോത്രം. നമുക്കുണ്ടാകണം, പ്രസംഗത്തിലുണ്ടാകണം. സ്തോത്രം. വാക്കുകൾക്ക് വേണ്ടി, ശബ്ദസുഖത്തിന് വേണ്ടി വാക്കുകൾ പെരുപ്പിക്കരുത്. സ്തോത്രം. സുവിശേഷ പ്രസംഗം ഒരു കലയല്ല, സുവിശേഷ പ്രസംഗം ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അതൊരു ശുശ്രൂഷയാണ്. നമുക്ക് ഈ കാലത്ത് നമ്മളിത് മറന്നുപോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ എന്തിനാ പ്രസംഗം കേൾക്കാൻ പോകുന്നത്? താകർപ്പം പ്രസംഗ. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ സോഹരന്മാർ ചെന്നപ്പം ചോദിച്ചു, ഞങ്ങളൊരു പ്രസംഗം കേൾക്കാൻ പോയി ഇന്നലെ. എന്നാ പറഞ്ഞ, എന്നിട്ട് നല്ലായിരുന്നല്ലേ? ആ സന്തോഷം. ഓ അല്ല, ഞങ്ങൾക്കൊരു സംശയമുണ്ടോ ചോദിക്കുക. എന്നാ പറഞ്ഞാട്ടെ? അതെ, അവർ ചോദിച്ചു, കാലത്തികവിങ്കൽ കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവറിയിൽ കാലം ചെയ്ത കർത്താവ്. അതിനു മുമ്പ് 2-3 കായുണ്ടായിരുന്നു. കാലത്തികവിങ്കൽ കന്യകയിൽ പിറന്ന് കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവറിയിൽ കാലം ചെയ്ത കർത്താവ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നം കാലം ചെയ്താന്ന് കർത്താവിനെ കുറിച്ച് പറയാമോ? ഞാൻ പൊണ്ണി സഹോദരന്മാരെ, ഉള്ള നേരം കളയാതെ പുളിക്കാൻ ഇച്ചിരി കാ 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 വേണമായിരുന്നു, കായും വേണമായിരുന്നു, അതുകൊണ്ട് വിട്ടു. അതങ്ങനെ പറഞ്ഞു പോട്ടെ കള. ഭംഗിയുള്ള ഭാഷ പറയുന്നതിൽ തെറ്റില്ലെങ്കിലും ശബ്ദസുഖത്തിനു വേണ്ടി വാക്കുകൾ പെരുപ്പിക്കാൻ പാടില്ല. പൗലോസ് ലീഗ പറയുന്നത്, സ്തോത്രം, ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും, വാക്ചാതുര്യത്തോടെ അല്ലാതാനും എൻ്റെ ഭാഷയുടെ പാണ്ഡിത്യവും നോക്കണേ, സംഭാഷണ പടുതയും വെളിപ്പെടുത്താനുള്ള വേദിയല്ല വചനപ്രസംഗത്തിന്റെ വേദി. ഒത്തിരി വാക്ക് പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഹോ ഏതാണ്ട് സംതിങ് ഈസ് ദയർ, ബട്ട് എന്താണ് പറഞ്ഞ അറിയാമേല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ ഇന്നും ഒരു സഹോദരനോട് പറഞ്ഞു, എനിക്ക് ഞാനിവിടെ ഒരു യോജനമായി, എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോഴും അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവർ പോകുമ്പോൾ മനസ്സിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് വേണം. അന്നേരം ഒരു സുഖമാണ്, ഒരു രസമാണ്. പോയി രണ്ടു ദിവസം കഴിയുമ്പോൾ എന്തോ അറിഞ്ഞു ചോദിച്ചാൽ നമ്മൾ മറന്നു പോകുന്നു. ദർ വാസ് നോ മെസ്സേജ്. നമ്മൾ ആ നിലയിലേക്ക് തരം താഴുകയാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ സ്തോത്രം. ഭയങ്കര പരസ്യമാണ്. ദർ ഈസ് എ റെവല്യൂഷൻ ഓഫ് ഫ്ലെക്സ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഇവാഞ്ചലിസ്റ്റിക് ഫീൽഡ്സ് ദീസ് ഡേയ്സ്. ഒരിക്കൽ ഞാൻ വീട്ടിലൊരു യോഗം കഴിഞ്ഞ് വന്നിച്ചിരേ ചിലോട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. വരും ഭാര്യ ഇവിടെ ഉണ്ട്. എനിക്കൊരു ചായയും കൂടി ഇങ്ങോട്ട് വന്നപ്പം മുമ്പിലത്തെ റോഡിൽ കൂടി ഒരു സുവിശേഷ പ്രസംഗത്തിൻ്റെ പരസ്യം പറഞ്ഞുകൊണ്ട് പോകുന്നു. ആ പ്രസംഗനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, പാവം കർത്താവെന്ന്. ഇദ്ദേഹത്തിൻ്റെ യോഗ്യതകളും ഇദ്ദേഹത്തിൻ്റെ ഇതും കേൾക്കുമ്പം എനിക്ക് ഭയമാണ്. ചിലപ്പോഴൊക്കെ കർത്താവിൻ്റെ ദാസനോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ യോഗത്തിൽ വരുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുന്ന ശുശ്രൂഷകന്മാരെ സ്നേഹം കൊണ്ടും ദുഃഖത്തോടെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം എൻ്റെ സഹോദരങ്ങളെ. കൃപയാൽ രക്ഷപ്പെട്ട ഒരു പാപി വഴിത്തലയ്ക്കൽ മെനക്കെട്ട് നിന്നപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ പോ, ന്യായമായത് തരാമെന്ന് പറഞ്ഞ് വിളിച്ചാക്കി എന്നല്ലാതെ മഹാരാജാവിൻ്റെ ദൂതവാഹിയായി പോകാൻ ഈ ഉള്ളവൻ എന്ത് യോഗ്യത സൗരങ്ങളെ. അതുകൊണ്ട് സ്തോത്രം. കേൾവിക്കാർ അതിനെ എൻകറേജ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ളവർ പെരുകുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ യോഗങ്ങളിൽ നടക്കുന്നത് വചനം പ്രസംഗിക്കുകയല്ല. ഒരാൾ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് സംസാരിച്ച് പറഞ്ഞു, രണ്ട് വാക്ക് സ്ഥിരം കേൾക്കാൻ ബന്ധകോശയോഗങ്ങളിൽ പുറത്തുള്ള ഒരാളാണ്. പറഞ്ഞു, ഏൽപ്പിച്ചു കൊടുക്കുക ഏറ്റെടുക്കുക, വിട്ടുകൊടുക്കുക ഏറ്റെടുക്കുക, വിട്ടുകൊടുക്കുക ഏറ്റെടുക്കുക, വിടുതൽ ആരാധന, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളേ ഉള്ളൂ. എൻ്റെ പേര് തോമസ് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടെ. അമ്മയപ്പന്മാർ അറിയാതെ ഇട്ടതായിരിക്കും. പക്ഷേ എനിക്ക് ബോധ്യങ്ങൾ ഉണ്ടാകണം, നിർവചനങ്ങൾ വേണം. എന്താണ് വിടുതൽ? എന്താണ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ? അതിലൊക്കെ പോയാൽ നേരം പോ, വിഷയത്തിൽ നിന്ന് പോവും. മടങ്ങി വരട്ടെ സഹോദരങ്ങളെ. സഹോദരങ്ങളെ, ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവത്തിന് അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനിവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് നല്ല ആ പ്രാഗൽഭ്യം ദൈവം തന്നിട്ടുണ്ട്. പാവപ്പെട്ട അടി ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കച്ചുത്തുറു പോലെ ആയിരക്കണക്കിന് മണിക്കൂറിൻ്റെ പ്രസംഗം അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പ്രസംഗമാണ്. തോമസ് വന്നു, കർത്താവേ പ്രസംഗനായിരുന്നു, കച്ചുത്തുറു പോലെ പ്രസംഗമാണ്. ഈ തീനാളൻ ചാടി അതെ പിടിക്കും. ഏത് തീനാളമാ? 1 Petrus 4:11 ചാടി അതെ പിടിക്കും. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലാണോ പ്രസംഗിച്ചത്? ചാടിപ്പിടിക്കുമ്പോൾ ആ തീനാളത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിൽക്കും, അല്ലാത്ത മുഴുവൻ കത്തിപ്പോവും. എൻ്റെ കേൾവിക്കാരായ എൻ്റെ സഹോദരങ്ങളെ, പ്രസാദിപ്പിക്കാനും നിങ്ങളുടെ കയ്യടി മേടിക്കാനും നിങ്ങളെ രസിപ്പിക്കാനും ഞാനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് അയ്യോ കഷ്ടം. കേൾവിക്കാരായ സഹോദരങ്ങളുടെ മാനസിക നില പരിഗണിക്കണം. അവർക്ക് ആശ്വാസമായ ശുശ്രൂഷകൾ ചെയ്യണം. പക്ഷേ അത് ദൈവത്തിന് അരുളപ്പാടായിരിക്കണം. ദൈവവചനത്താലേ സ്ഥിരമായ ആശ്വാസം ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. മനുഷ്യൻ്റെ വാക്കുകൾക്ക് സ്ഥിരമായ ആശ്വാസം തരുവാൻ കഴിയുകയില്ല.
ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന വിശ്വസിക്കും. ഇന്നിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ ഈ തീനാളത്തിന് മുമ്പിൽ കൊണ്ട് ശോധന കഴിച്ചു പണിതാൽ പിന്നെ അതേ തീനാളം അതിനെ ശോധന കഴിക്കുമ്പോൾ കത്തിപ്പോവുകയില്ല. സ്തോത്രം ദൈവം. ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെ തന്നെ മോളെ ഇച്ചിരി ഈ കഥയൊക്കെ എഴുതാൻ ഇച്ചിരി സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോൾ അവളൊരു കഥ എഴുതിയപ്പം ഞാനത് എനിക്ക് വളരെ ചിന്തനീയമായി. ഒരു പെൺകുട്ടി, അവൾക്ക് ഒത്തിരി പാവകളൊക്കെ ഉണ്ട്. അവരപ്പനും അമ്മയും എല്ലാം കൂടെ കണ്ട് ടൂറ് പോയി. പോയി വെച്ച് തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോൾ അടുത്ത പട്ടണത്തിൽ വന്നപ്പോൾ കേട്ട് ഓരോ വീടിന് തീ പിടിച്ചു. അയ്യോ എൻ്റെ പാവയെല്ലാം പോയി, എൻ്റെ പാവയെല്ലാം പോയി. പാവയെ ഭയങ്കര സ്നേഹമായിരുന്നു. കരഞ്ഞ് വിളിച്ച് എല്ലാവരും കൂടെ ഓടി വന്നു. തീ വെന്ത് വീടെല്ലാം വെന്ത് വെച്ച് കിടക്കുന്നു. ആ തീ ചാരത്തിനിടയിൽ ആ കുട്ടി അവളുടെ പാവ വെച്ചിരുന്ന ഭാഗം ലൊക്കേറ്റ് ചെയ്ത് ഓടിച്ചെന്ന് തിരയുക. അയ്യോ പാവയെല്ലാം പോയി, എൻ്റെ ഒരു പാവയില്ലേ. കരയുക. കരയുമ്പം ഒരു പാവ ഒരു കുഴപ്പവും പറ്റാതെ കിട്ടി. ആ തീക്ക് അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവൾ ആ പാവയെടുത്ത് അതിൻ്റെ ചാരമെല്ലാം കളഞ്ഞു, അതിനൊരു ഉമ്മ കൊടുത്തു. അത് ഒരു കളിമൺ പാവയായിരുന്നു. മനസ്സിലായില്ലേ? കളിമൺ പാവ ആദ്യം അത് അതേ തീക്കകത്തൂടെ കയറി ശോധന കഴിഞ്ഞ് വന്നതായതുകൊണ്ട് പിന്നെയും ആ തീക്ക് അതിനെ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇതുപോലെ സ്തോത്രം. ഈ വചനം കൊണ്ട് ശോധന കഴിച്ചേച്ച് പണിതാൽ അതേ വചനം കൊണ്ട് പിന്നെ ശോധന കഴിക്കുമ്പോൾ അത് നഷ്ടമായി പോകയില്ല. എല്ലാത്തിനും ദൈവവചനത്തിൽ പ്രമാണമുണ്ട്, പ്രാർത്ഥനയ്ക്കുണ്ട്. ഇച്ചിരി മുമ്പ് ഞാൻ ഒരു വാചകം പറഞ്ഞു, ഈ ശക്തിയോടെ പ്രാർത്ഥിക്കാമെന്നൊന്നുമല്ല, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. വലിയ ആരവാരവമല്ല ദൈവം കാണുന്നത്, ആത്മാർത്ഥമായ വിശ്വാസമാണ്. സ്തോത്രം. കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് തിരുവെഴുത്തിലുണ്ട്. സകലത്തിനും മാതൃകയല്ലേ കർത്താവ് പ്രാർത്ഥിച്ചത് എന്നാ എങ്ങനെയാണെന്ന് തിരുവെഴുത്തിൽ വായിച്ചാട്ടെ. എബ്രായർ അഞ്ചിന്റെ ഏഴ് ഹീബ്രൂസ് 5:7 എബ്രായർ അഞ്ചിന്റെ ഏഴ്. വായിച്ചോ ആ താങ്ക് യു. കണ്ടോ കണ്ടോ എൻ്റെ പൊന്ന് കർത്താവ് പ്രാർത്ഥിച്ചത് കണ്ടോ. നമുക്ക് മാതൃകയാ. ക്രിസ്തു തൻ്റെ ഐഹ്യ ജീവകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അത്ര വന്ന പരിശുദ്ധാനം തോന്നി അത് പറഞ്ഞാൽ ശരിയായില്ല. അഭയാചനയും കഴിക്കുക. ഭയ ഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും. ആറ് വാക്കുകൾ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെ വിശദീകരിക്കുവാൻ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഉറച്ച നിലവിളി, കണ്ണുനീര്, അപേക്ഷ, അഭയാചന, ഭയ ഭക്തി. മനസ്സിലാവുന്നുണ്ടോ സൗരങ്ങളെ? നമ്മുടെ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ആറ് വാക്കുകൾ പറഞ്ഞാൽ എന്തൊക്കെ പറയും? ധാർഷ്ട്യത്തോടെ, ആജ്ഞാഭാവത്തിൽ, അവകാശം പിടിച്ചെടുക്കുന്ന മട്ടിൽ, എന്റെ കൂടെ ഉണ്ടോ? കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഒരു തുള്ളി കണ്ണീർ ദൈവസന്നിൽ വന്നായിരുന്നു. ഞാനൊരു മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം ഇടയാക്കുകയില്ല, എനിക്ക് ഉറപ്പുണ്ട്. കരയാറുമില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വളരെ കരയും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരയുന്നവന് മനുഷ്യന് മുമ്പിൽ കരയേണ്ട കാര്യമില്ല. നമ്മൾ നേരെ തിരിച്ചാ, മനുഷ്യന് മുമ്പിൽ കടന്ന് എന്ന് പറഞ്ഞ് കരയുകയും നിലവിളിക്കുകയും നമ്മുടെ തങ്ങളായ പറയും എന്നാ ഇവരൊക്കെ നാളെ കളിയാക്കിയുള്ളൂ നമ്മളെ. അതെ കർത്താവിന് തിരു മുമ്പിൽ നീ കണ്ണീരൊഴിക്കുകയാണ്. അതവിടെ തുരുത്തിയിലാക്കി വെക്കുമെന്നോത്തി പറഞ്ഞു. മൈ ടീയേഴ്സ് ആർ വാലിഡ് ഫോർ ദ ലോർഡ്.
എൻ്റെ കണ്ണുനീർ എൻ്റെ ദൈവത്തിന് വിലയുള്ളതാ. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ആട്ടെ, ഒരു ചെറിയ വിശീലം കൂടെ പറയാം. നമ്മുടെ കണ്ണുനീര് സ്വയസഹതാപത്തിൽ നിന്നുള്ള കണ്ണുനീരാകരുത്.
എനിക്ക് ഇങ്ങനെ വന്നല്ലോ,
സ്വയസഹതാപം, സെൽഫ് പിരി, സെൽഫ് പിരി, അതിൽ നിന്നാകരുത്. മനസ്സിലാവുന്നുണ്ടോ? അതാകരുത്. ആശ്രയബോധത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കണ്ണുനീർ. മറിയ കണ്ണുനീർ കൊണ്ട് എൻ്റെ ഗുരുവിൻ്റെ പാദം നനച്ചു. അവൾക്ക് അന്നേരം ഒന്നും നേടിയെടുക്കാനില്ല. നീ എന്തിനാ കരയുന്നത്? വാട്ട് ഈസ് യുവർ പ്രെയർ റിക്വസ്റ്റ്? നോ, അവൾക്ക് പ്രെയർ റിക്വസ്റ്റ് ഒന്നുമില്ല. നിവേദനം കൊണ്ട് വന്നല്ല, അവളുടെ ഹൃദയം കോരി പകരുകയാ. എൻ്റെ കൂടെ ഉണ്ടേ? ജീവിതത്തിൽ ഒരു പൊല്ലാപ്പ് വരുമ്പോൾ കരഞ്ഞെന്ന് വരും. അത് മാത്രം പോരാ, പൊല്ലാപ്പ് വരുമ്പം കൂടുതൽ കരഞ്ഞു. പിന്നെ നമ്മൾ ആരുടെ അടുത്താ കരയണ്ടേ? ഒരു കുഴപ്പമില്ല, കർത്താവ് അത് ആദരിക്കും. എന്നാൽ സ്തോത്രം, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുന്നത്, ദൈവസ്നേഹം കൊണ്ട് കണ്ണുകൾ നനയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമാകണം. ഉറച്ച നിലവിളി, കണ്ണുനീർ, അപേക്ഷ, അഭയാദിന, തട്ടിക്കറ ദൈവത്തോട്. പെന്തക്കോസ്തയുടെ പ്രാർത്ഥന കേട്ടാൽ, പ്രത്യേകിച്ച് പരസ്യ സ്ഥലത്ത് കൺവെൻഷനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ധാർഷ്ട്യഭാവമാ. വിശീർണം വേണമെങ്കിൽ ചോദിച്ചാൽ പറയാം. ഭക്തിയോടെ പ്രാർത്ഥിക്കണം, ശക്തിയോടെ അല്ല. ചിലരും ചാവിട്ടി തൊഴിച്ച് അലച്ച് വിളിച്ചാട്ടി, ഒരു ഒരു കാർമ്മികൻ്റെ ഭാവത്തിൽ, ഒരു മാന്ത്രികൻ്റെ കൂട്ടെ. എന്നോട് ദേഷ്യം ഒന്നും തോന്നി, ഞാൻ പറയുന്ന സത്യം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ച് തന്നേര്. ഐ എം ഓപ്പൻ. എനിക്ക് വിഷമായത് കാണുമ്പോൾ നില വിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവം ഒന്ന് പ്രസാദിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, അതിനേ വിലയുള്ളൂ ദൈവസന്നിധിൽ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. പുസ്തകത്തിൻ്റെ പ്രമാണമാണ്. ഞാൻ എവരി ഹോം ക്രൂസ് ആയിരുന്ന ക്രിസ്തീയ സംഘടനയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വൺ അവർ വാച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാമെന്ന് ഉടമ്പടി ബാക്കി വന്നിട്ടുള്ള സഹോദരങ്ങളുണ്ട്. അവർക്ക് ലിസ്റ്റുണ്ട്. അവർക്ക് എല്ലാ മാസവും അവർക്ക് എൻ്റെ പ്രെയർ റിക്വസ്റ്റ് മാസേജ് കൂടെ കൊടുക്കും. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടി പ്രെയർ സെൽസ് ഉണ്ട്, അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. ഓൾ നൈറ്റ് പ്രാർത്ഥനയാണ്. ഓൾ നൈറ്റ് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നമ്മളൊക്കെ ഓൾ നൈറ്റ് പ്രാർത്ഥിക്കും. ഓൾ നൈറ്റ് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പം ഒരു പരുവത്തിന് 9 മണിക്ക് തുടങ്ങുന്ന, ഒരു 12 മണിവരെയൊക്കെ ആക്റ്റീവായിരിക്കും. പിന്നെ ഒരു 1 മണിവരെയൊക്കെ ഒരു പരുവത്തിന് പിടിച്ചു നിൽക്കും. പിന്നെ ഒരു 1:30 ഒക്കെ ആകുമ്പം പിന്നെ ഒരു പരുവത്തിന് ഇങ്ങനെ പോവുക. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇന്ന് വായിക്കും, പിന്നെ ഒന്ന് പ്രാർത്ഥിക്കും, പിന്നെ ഒരു പാട്ട് പാടും. എല്ലാം കഴിഞ്ഞ് നിരങ്ങി 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 ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ആരെല്ലാം ഉണ്ടെന്നുണ്ട്, നമുക്ക് ഒരു ശകലം ഒന്ന് വിശ്രമിച്ചേച്ചേ, പിന്നെ പ്രാർത്ഥിക്കുക. ആ പെട്ടെന്ന് എല്ലാവരും പറയും, ആ ശരി എന്നാൽ അങ്ങനെ ആട്ടെ. എല്ലാവരും യോജി എന്നാൽ ഒരാളൊരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു ഇച്ചിരി വിശ്രമിക്കാമെന്ന് പറയും. ഒരാൾ പ്രാർത്ഥി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഭിത്തി തോറും ഇങ്ങനെ അങ്ങ് ചാരും. എന്നാൽ ആരെങ്കിലും പോയി ഒരു കട്ടൻ എടുത്തുണ്ടോ? എല്ലാവരും അങ്ങ് ആക്റ്റീവാകുന്ന കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരങ്ങി 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 ഒന്നും പ്രാർത്ഥിക്കണ്ട, നേരം കളയണ്ട. എൻ്റെ വ്യക്തിയോട് ഞാൻ തളർന്ന് ക്ഷീണിച്ചൊക്കെ വന്നാൽ എൻ്റെ പൊന്ന് കർത്താവെ അടിയൻ്റെ അവസ്ഥ അങ്ങനെ അറിയുന്നു. കർത്താവെ തിരുത്തലിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടേ, എന്നെ ഉണർത്തണേ എന്ന് നിലവിളിച്ചേച്ച് കിടന്നുറങ്ങി ഉന്മേഷത്തോടെ ഉണർന്നു. ദ ബെസ്റ്റ് ടൈം ഓഫ് ദ ഡേ. മനസ്സൊക്കെ നല്ല തെളിമയിരിക്കുന്ന സമയത്ത്. മനസ്സിലായോ? ഹൃദയം കർത്തൃസന്നിൽ ഒന്ന് പകർന്നേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലമുണ്ട്. സ്തോത്രം. ഇവിടെ ചിലപ്പോൾ സാറിനെ ആരും പറയാത്തൊരു കാര്യം കൂടെ പറയാം. കൊടുക്കുന്നതിന് എൻ്റെ പൊന്നു സൗകര്യങ്ങളെ തിരിതിരിക്കല്ല, 2 നീണ്ട കൈകൾ ദൈവം തന്നിട്ടുണ്ട്. ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ച് കർത്താവിന് വചനം പറയുന്നു, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്തിൽ ഉപജീവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊരു കാലത്ത് പ്രവർത്തനം തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ ജോലിയൊക്കെ ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്തിരുന്ന സന്തോഷത്തോടെ ഓർക്കുന്നു. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് സൗരങ്ങളെ. കർത്താവിനെന്ന വണ്ണം സന്തോഷത്തോടെ കൊടുത്തില്ലെങ്കിൽ അതിന് ദിവസം ഒരു വിലയില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിനെന്ന വണ്ണം സന്തോഷത്തോടെ. ഒന്നുകൂടെ പറയാം, ഈ പുതിയ നിയമത്തിൽ കൊടുക്കാൻ പ്രമാണമില്ല. അയ്യോ, എന്നാ ഉപദേശം പറയുന്നത്? പറയാം. കൊടുക്കാനല്ല പുതിയ നിയമത്തിൻ്റെ പ്രമാണം, പുതിയ നിയമത്തിൻ്റെ പ്രമാണം പങ്കുവയ്ക്കാന്. പങ്കുവയ്ക്കല, കൊടുക്കാനില്ലാതെ വരാം, പങ്കുവയ്ക്കാനില്ലാതെ വരികയില്ല. ഉദാഹരണം പറയാം, ഞാനും പാസം കൊണ്ടൊരു യാത്ര പോകാം. ട്രെയിനിൽ ഞങ്ങളിന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഭാര്യ ഒരിച്ചിട്ട് ലഞ്ച് തന്നയച്ചിട്ടുണ്ട്, പാസിൽ ലഞ്ച് എടുത്തിട്ടില്ല. ട്രെയിനിൽ അയാൾ വന്നു, ഭക്ഷണം വേണോ ഉച്ചയ്ക്ക്? ആ, പാസൊക്കെ വേണം. കാശ് കൊടുത്തു, ഒരു കുറിപ്പ് തന്നു. എവിടെ തരും? ഒരു 12 ആകുമ്പോൾ ഇന്ന സ്ഥലത്ത് തരും. ട്രെയിൻ പോകുന്നു. ഒരു 12 മണിയായപ്പോൾ ഒരു സ്റ്റേഷനിൽ ട്രെയിനും കിടക്കുക, വണ്ടി പോകുന്നില്ല. 1:00 അപ്പോഴറിഞ്ഞു മുമ്പൊരു ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി, വണ്ടി പോവില്ല. 2:00 ഇയാൾ വന്ന് ആ കുറിപ്പിങ്ങ് എടുത്തു തരാനൊക്കെ, അവിടുന്ന് എടുത്തു തരാനായിരുന്നതുകൊണ്ട് പൈസ ഇതാ തിരിച്ചു പിടിച്ചോ, ട്രെയിൻ പോകുന്നില്ല. എനിക്ക് കൊടുക്കാനില്ല, കൊടുക്കാനില്ല, പക്ഷെ പങ്കുവയ്ക്കാം. വന്നാട്ട് ദൈവദാസനെ, നമുക്ക് രണ്ടാൾക്കും കൂടി പോയി കൈ കഴുകിയിട്ട് വന്ന് ആ ഭർത്തരോട് ചമ്രം പടഞ്ഞ് അപ്പുറം ഇപ്പുറം ഇരുന്ന് വി ക്യാൻ ഷെയർ ഇറ്റ്, പങ്കുവയ്ക്കാം. കൊടുക്കാനില്ലെങ്കിലും പങ്കുവയ്ക്കാം. ഇതാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണം. കൊടുക്കാനല്ല, പങ്കുവയ്ക്കാനാ. എല്ലാവരും കൂടെ ഉണ്ടോ? സ്തോത്രം. കൊടുക്കുമ്പോൾ അധികമുള്ളത് ഔദാര്യത്തിന് ദാനം ചെയ്യുന്നത് പോലെയാവും. പങ്കുവയ്ക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അടുത്ത് പറയുമ്പോൾ എന്നോട് ദേഷ്യം വരില്ല, എന്നാലും ഞാനങ്ങ് പറയാം. ദേഷ്യം വന്നാലും എനിക്ക് ഞാൻ 22 അങ്ങ് പോവേ. ഈ സ്തോത്രം, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, എനിക്കൊരു വലിയ വിഷമമുണ്ട്. നമ്മുടെ ഇടയിൽ ഈ പ്രത്യേകിച്ച് NRI സഹോദരങ്ങൾ ഈ സമൂഹ വിവാഹം നടത്താറുണ്ട്. നിങ്ങൾ ഈ സമൂഹ വിവാഹത്തിൻ്റെ പാഠം ഒന്ന് നോക്കണം. അതിൻ്റെ ഫോട്ടോ പരസ്യപ്പെടുത്തുവേ. ഫോട്ടോ പരസ്യപ്പെടുത്തുമ്പോൾ ആ ക്യാമറയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരാരുണ്ടാവും ചിരിച്ച്. ആ ക്യാമറയിലോട്ട് നോക്കി നിൽക്കുന്നത് സ്പോൺസർ ചെയ്ത ചർച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവും ശുശ്രൂഷ നടത്തിയ ശുശ്രൂഷകനും ആ കൂടെ 4-5 പേരെ നല്ല സുസ്മേരവദനരായി ആ ക്യാമറയിലോട്ട് നോക്കി നിൽക്കുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങൾ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ദിവസം അവൻ രാജാവും രാജ്ഞിയും ആകുന്ന ദിവസമുണ്ട്. അത് കല്യാണ ദിവസമാണ് തോന്നില്ലേ? എന്താ പറയുന്നു? He is the king and she is the queen on that beautiful particular day of their life. അന്ന് അവർ രാജാവും രാജ്ഞിയും ആകേണ്ട ദിവസമാണ്. അന്ന് അവരെ നമ്മൾ, എൻ്റെ ദൈവമേ അടുത്ത ഈ വാക്കിനോടങ്ങ് ക്ഷമിക്ക, ദാരിദ്ര്യവാസികളാക്കുക ചെയ്യരുത്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ, ആവശ്യത്തിരിക്കുന്ന കൂട്ട സഹോദരങ്ങളെ സഹായിക്കാൻ ദൈവം നിങ്ങൾക്ക് പ്രേരണ തന്നു, നിങ്ങൾക്ക് അതിനുള്ള നന്മ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്ക്. നിങ്ങൾ അന്വേഷിച്ച് യോഗ്യരായ ആളുകളെ കണ്ടുപിടിച്ച് നിങ്ങളവരെ സഹായിക്ക്. അവരുടെ വിവാഹം മാന്യമായി നടക്കട്ടെ. അവർക്ക് നിങ്ങൾ ചെയ്യുന്ന സഹായം ദൈവസനിൽ പ്രസാദകരമാകട്ടെ. സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ സമയം പോകുമല്ലോ. ഈ സമൂഹ വിവാഹത്തിൽ വിവാഹിതരായ വലിയൊരു കൂട്ടവും പ്രശ്നങ്ങളില്ല. കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് ഒരു സമൂഹ വിവാഹം നടത്തി കഴിഞ്ഞ മാസം നടത്തി. ഇനി ചെയ്യല്ലോ നിങ്ങൾ ആ പായസ എടുത്ത് നിങ്ങൾ കപ്പിൾസിനെ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ കപ്പിൾസിനെ കണ്ടുപിടിച്ച് കർത്താവിൻ്റെ ദാസന്മാരിലൂടെ നിങ്ങൾ അവർക്ക് കൊടുക്ക, അവരെ സഹായിക്ക. കഴിഞ്ഞ മാസം നടത്തിയെങ്കിൽ നിങ്ങൾ എന്നോട് ശരിക്കും അരിശം തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നീ എനിക്ക് അരിശമില്ലല്ലോ. ആ പണ എന്നെ ഒന്ന് കാണിക്കണേ, നിങ്ങൾ എന്നെ കാണിക്കണേ, നിങ്ങൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യേ. ഞാൻ പറഞ്ഞ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. അതിനത് ചിരിച്ചോണ്ട് നിൽക്കുന്ന എടാ മണവാളിനും മണവാട്ടിയും നല്ല ഉദയസൂര്യനെ പോലെ ഇങ്ങനെ നിൽക്കേണ്ട ദിവസം ഇങ്ങനെ നിൽക്കുക അവര്. പ്ലീസ്, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ സഭകളിൽ നിങ്ങളൊരു ചെറിയ സർക്കിൾ കൊടുക്കുക. ഞങ്ങൾ ഒരു 25 നിർദ്ധനരായ സഹോദരങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ സഭയിൽ നിന്നുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നു. നിങ്ങളതിൽ കണ്ടുപിടിക്കുക. പാസ്റ്റർമാർ അങ്ങനെയുള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കും. നിങ്ങളങ്ങനെയുള്ള ആളുകളെ നാട്ടിൽ പോകുന്നുണ്ടല്ലോ, അവരെ ചെന്ന് കണ്ട് അവരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് അവരെ ഒന്ന് പരിശോധിച്ച് യോഗ്യരായവരെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അതാത് സഭയിലെ ശുശ്രൂഷകനെയോ അല്ലെ ഡിസ്ട്രിക്ട് പാസ്റ്റയോ കൂട്ടുത്തരവാദിത്തത്തോടെ, ഒറ്റയാളിനെ കൊടുക്കല്ലോ, കൂട്ടുത്തരവാദിത്തത്തോടെ ആ പണം ഏൽപ്പിച്ച് ലളിതമായ നിലയിൽ നിങ്ങളൊരാൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളൊരു ചെറിയ കാപ്പി സർക്കാരമൊക്കെ കൊടുത്ത് കർത്താവിൻ്റെ ദാസന്മാരെ വിളിച്ച് മാന്യമായി ആ വിവാഹം നടത്തിയാൽ അവർ അനുഗ്രഹിക്കപ്പെടുന്നവരായി ജീവിക്കും. ഇങ്ങനെയുള്ള സമൂഹ വിവാഹത്തിൽ വിവാഹിതരായ അനേക കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. കൊടുക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന്, ദൈവത്തിന് എന്ന് വേണം നിങ്ങൾ ചെയ്യണം. സ്തോത്രം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. യു ആർ വെൽക്കം. നാളെ സ്തോത്രം, നാളെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. എന്നാൽ ഇനി കേട്ടേ പറയാം, ഇത്രയും പറഞ്ഞാൽ കൊടുക്കുന്നതിനെ കുറിച്ച്. ആ ഇനി പുതിയൊരു ഭാഗത്തോട് വന്നേരവുമില്ല. ശ്രദ്ധിച്ചേ, ഈ കൊടുക്കുന്നതിൻ്റെ പൊന്നു കർത്താവ് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. പറയാൻ എനിക്ക് യോഗ്യതയില്ല, എങ്കിലും ഞാൻ വാചനം അങ്ങ് പറയുക. കർത്താവ് മാതൃകയായി ഒരാളിനെ കൊടുക്കുന്നതിന് എടുത്ത് കാണിച്ചു. അതറിയാം, മനസ്സിൽ വന്നല്ലോ. രണ്ട് കാശിട്ട വിധവ. നമ്മുടെ തർജ്ജിമയിൽ അവൾ തൻ്റെ ഉപജീവനമൊക്കെയും ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബയോസ് എന്ന പദമാണ്. ബയോസ് എന്ന വാക്കിൽ നിന്നാണ് ബയോളജി എന്ന വാക്ക് വന്നത്. ബയോസ് എന്നതിൻ്റെ അർത്ഥം ജീവനിട്ടെന്ന. ജീവനിട്ടു. ഞാൻ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഈ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു വലിയൊരു എഴുത്തുകാരനുണ്ടെന്ന്, സർ ഫിലിപ്പ് സിഡ്നി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ സിഡ്നി രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്. സൈന്യത്തിൽ ഒരു പ്രധാനിയായിരുന്നു, ഒരു സൈന്യാധിപനായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുക, ആ പ്രാവശ്യം ഇംഗ്ലണ്ട് ആ യുദ്ധത്തിൽ തോറ്റു. ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. സിഡ്നി മാരകമായി മുറിപ്പെട്ടു, വീണ് കിടക്കുക. യുദ്ധം തീർന്നു, ഇവർ തോറ്റു. ഒത്തിരി പേര് മുറിപ്പെട്ട് കിടക്കുന്നു, അവരെയൊക്കെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വെള്ളമൊക്കെ കുടിച്ചൊരു സമയമായി. ആരോ സിഡ്നി ഇങ്ങനെ മുറിപ്പെട്ട് കിടക്കുന്നുണ്ട്. ആളുകൾ ഓടിപ്പോയി, പാത്രത്തിൽ വെള്ളവുമായി വന്നു. സിഡ്നിക്ക് കൊടുക്കാൻ വെള്ളം കൊണ്ടുവന്ന് സിഡ്നിയെ ഇങ്ങനെ താങ്ങി പിടിച്ച് സൈന്യാധിപനെ താങ്ങി പിടിച്ച് വെള്ളം കൊടുക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു പടയാളി ഓ വെള്ളം 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 എന്ന് പറഞ്ഞ് കിടന്ന് പരവേശം. മരണവിപ്രാളത്തിന് മരണവേദന കിടന്ന് പരവേശം. വെള്ളം 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 കണ്ടപ്പോഴത്തേനാണ് പ്രാണവിപ്രാളം കളിക്കുക. അവിടെ താങ്ങി പിടിച്ച് സിഡ്നിയുടെ കൈലോട്ടി പാത്രം കൊടുത്തതാ. അപ്പൊ സിഡ്നി ആ അടുത്ത് കിടന്ന് നിലവിളിക്കുന്നതിനെ കണ്ടപ്പോൾ സങ്കടമായി. ഹിസ് നീഡ് ഈസ് ഗ്രേറ്റർ, ഗിവ് ഹിം എന്ന് പറഞ്ഞു. അവൻ്റെ ആവശ്യമാണ് കൂടുതൽ ഗൗരവമായത്, അവന് കൊട എന്ന് പറഞ്ഞു. അവന് കൊടന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സൈന്യാധിപൻ പറഞ്ഞല്ലേ അനുസരിക്കാതിരിക്കാനൊക്കെ അല്ല, അവനെ താങ്ങി പിടിച്ചത് അവൻ്റെ കൈ കൊടുത്തു. അവൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പം മരണപ്രാളത്തിന് ഇവനത് മുഴുവനങ്ങ് കുടിച്ച് ചൈതന്യപ്പെട്ടു. ഇവർ പാത്രവുമായി ഓടി വേഗം വെള്ളവുമായി വന്നപ്പോഴേക്കും സിഡ്നി ബോധം കിട്ടുപോയി. സിഡ്നി ബോധം കെട്ടു, ഡീഹൈഡ്രേഷൻ കൊണ്ട് മരിച്ചു, വെള്ളം കുടിക്കാഞ്ഞതുകൊണ്ട് മരിച്ചു. അപ്പൊ സിഡ്നി അങ്ങോട്ട് കൊടുത്തത് ഒരു പാത്രം വെള്ളമല്ല, ജീവന. ആ വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് യോഗ്യതയില്ല ഇത് പറയാൻ. സ്തോത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെന്ന വണ്ണം ചെയ്യുക. ബേമാന്യായാസനത്തെങ്കിൽ, അയ്യോ പറഞ്ഞു തീർന്നില്ല, വേഗം പറഞ്ഞു, ഇച്ചിരി കാലം കൂടി, ഇത് ഇച്ചിരി ഫാസ്റ്റാണ്, 5 മിനിറ്റ് കൂടെ. സാർ പറഞ്ഞു, പറഞ്ഞനുസരിച്ചുണ്ട് സുഹൃങ്ങളെ, പ്രതിഫലം കിട്ടും, പ്രവൃത്തിക്കെല്ലാം പ്രതിഫലം തരും. ഒരു പാത്രം തണ്ണീർ കൊടുത്താൽ, വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയല്ല. എന്താ പ്രതിഫലം? കിരീടം, 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 കിരീടം. ഈ കിരീടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് മുഴുവൻ രത്നം പതിപ്പിച്ച സ്വർണത്തൊപ്പി എന്നാണ്. നമ്മൾ ഭയങ്കര ലൗകികന്മാരാ. ഞാൻ നിങ്ങളെന്നല്ല പറഞ്ഞ, നമ്മളെന്താ പറഞ്ഞു, നമുക്ക് എന്താ പറഞ്ഞാലും ഈ ലൗകികമാന്നല്ലേ നമുക്ക് ചിന്തിക്കാനൊക്കെ ഉള്ളൂ. സി, അപ്പോൾ കിരീടം കിട്ടുമെന്ന് പറഞ്ഞാൽ രത്നം പതിപ്പിച്ച സ്വർണത്തൊപ്പി. 5 വിധ കിരീടമുണ്ട്, 5 വിധ കിരീടങ്ങൾ. ഈ 5 വിധ രത്നം പതിപ്പിച്ച സ്വർണത്തൊപ്പിയും കിട്ടുമ്പോ ഇത് 5 എണ്ണവും കൂടെ എന്നാ ചെയ്യാൻ, ലോക്കർ ഇവിടെ കിട്ടും, അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ, മാറി മാറി ഇടാൻ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് വേദപുസ്തകം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത് ഈ സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആലങ്കാരിക ഭാഷ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കിരീടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേട്ടെ, ബഹുമാനം, പദവി, തേജസ്, അലങ്കാരം, അധികാരം. ഈ ആശയങ്ങളാണ് കിരീടം എന്ന വാക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കിരീടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തേജോവലയോനെ അങ്ങ് ചുറ്റുക. രണ്ടാമത്തെ കിരീടം, അതിനെ ചുറ്റുന്ന രണ്ടാമത്തെ തേജോവലയോനെ ചുറ്റുക. മൂന്നാമത്തെ കിരീടം, മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തവുമായ തേജോവലയങ്ങൾ, തേജോവലയങ്ങൾ അവരെ ചുറ്റുകയാ. സ്തോത്രം. വായിച്ചേ കൊരിന്ത്യർക്ക് 2 ലേഖനം, 2 Corinthians chapter 4, 4 അധ്യായം, അതിൻ്റെ 17 വായിച്ചേ. താങ്ക് യു. തേജസിന്റെ നിത്യഖനം, 3 കണ്ടോ, തേജസിന്മേൽ തേജസ്, layer upon layer of divine glory. സ്തോത്രം. നിത്യത മുഴുവൻ. സ്തോത്രം. ഈ തേജോരൂപികളായി നമ്മൾ കർത്താവിനോട് കൂടിയായിരിക്കും. സ്തോത്രം. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ ദൂരന്ന് മോഷ്ടിക്കുകയും ചെയ്യുവാൻ കഴിയാത്ത സ്വർഗീയ തേജസ്സിനാൽ അലങ്കരിക്കപ്പെട്ടവരായി കർത്താവിനോട് നിത്യതയിലാകുന്നതാണ് ദൈവം നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കിരീടങ്ങൾ, 5 വിധ കിരീടങ്ങൾ തന്ന് ദൈവം നമ്മെ ആദരിക്കും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നുണ്ടല്ലോ, ചിലർ സൂര്യനെ പോലെ, ചിലർ നക്ഷത്രങ്ങളെ പോലെ. സ്തോത്രം. നോക്കണേ, തേജസ്സിൽ വ്യത്യാസമുണ്ടായിരിക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, തേജസ്സിൽ വ്യത്യാസം ഉണ്ടായാലും ആർക്കും അപകർഷതാബോധവും ഉത്കൃഷ്ടതാബോധവും ഉണ്ടാകില്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാകില്ല. സ്തോത്രം. ഒരു ശരീരത്തിൽ മാനം കൂടിയ അവയവും മാനം കുറഞ്ഞ അവയവമുണ്ട്. കൂടിയ അവയവത്തിന് കൂടുതൽ ഉപയോഗവും മാനം കുറഞ്ഞതിന് കുറഞ്ഞ ഉപയോഗവും എന്ന നിലയിലല്ല. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ശരീരമായി യുക്തമായി ക്രിസ്തു എന്ന ശിരസ്സിനോട് ചേർന്നിരിക്കുന്നത് പോലെ. സ്തോത്രം. നമ്മുടെ കുടുംബത്തിൽ സ്തോത്രം സഹോദരങ്ങളുണ്ടെങ്കിൽ ഒരാൾ കളക്ടർ, വേറൊരാൾ മെഡിക്കൽ ഡോക്ടർ, മൂന്നാമത്തെ ആൾ ടീച്ചർ, നാലാമത്തെ ആൾ അഡ്വക്കേറ്റ്, അഞ്ചാമത്തെ ആൾ ബിസിനസ്സുകാരൻ, ആറാമത്തെ ആൾ ഒരു കൃഷിക്കാരൻ. ഇതൊന്നും പറഞ്ഞാൽ കുടുംബത്തിൽ മനസ്സിലാവുന്നുണ്ട്. സ്തോത്രം. എല്ലാവരും കളക്ടറാണെങ്കിൽ കൃഷി ചെയ്യാനാലില്ല എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിക്കണേ. എന്നാൽ നമ്മുടെ സഹോദരങ്ങളുടെ ആ ഉത്കൃഷ്ടതയിൽ ശ്രേയസ് എന്ന് തിരുവെഴുത്തൊരു വാക്കുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ ശ്രേയസിൽ നമ്മളും സന്തോഷിക്കുകയും ഇവിടെ വന്നല്ലോ എന്നുള്ള വലിയ സന്തോഷവും ആ വലിയ ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം കളിയാടുകയും ചെയ്യുന്ന അനുഭവമായിരിക്കും. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം ബേമ ന്യായാസനത്തിങ്കൽ സ്തോത്രം നമ്മുടെ മുഴുവൻ പ്രവൃത്തികളും ശോധന കഴിച്ച് പ്രതിഫലങ്ങൾ പ്രാപിച്ച് നിത്യത്തിലേക്ക് കടക്കും. സ്തോത്രം. ഇതാണ് ദൈവസഭയുടെ പ്രധാനപ്പെട്ട ഒരു ന്യായാസനം, ഒരു ന്യായവിധി. സ്തോത്രം. പ്രിയമുള്ളവർ, ഒരു ചെറിയ കാര്യം കൂടെ എന്നോട് ചേർത്ത് പറഞ്ഞ് ഉപസംഹരിക്കാം. ഇന്നലെ നിങ്ങളോട് പറഞ്ഞു അന്ത്യന്യായവിധി വെള്ളസിംഹാസനമാണ്, വെള്ളസിംഹാസനമാണ്. എന്നാൽ ഈ ബേമയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കൊരിന്ത് പട്ടണത്തിൽ നിന്ന് തന്നെയല്ല, അതിന് വിശദീകരണങ്ങൾ ഈ ചരിത്രരേഖകളിലുണ്ട്. അതിലുള്ള വിശദീകരണം സ്തോത്രം. വെള്ളയും നീലയും മാർബിൾ പുറഞ്ചട്ടയിൽ ഹംസധൂളിയും മറ്റും പാകി പാടി ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സിംഹാസനമാണ്. വെള്ളയും നീലയും മാർബിൾ പുറഞ്ചട്ട, അതിൽ നല്ലതായിട്ട് പാടി ചെയ്ത് മനോഹരമായിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ബേമാന്യായാസനം. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ വെള്ള നീതിയിൽ ന്യായം വിധിക്കുമ്പോൾ, അന്ത്യന്യായവിധിയിൽ വെള്ള സിംഹാസനത്തിൽ നീതിയിലെ ന്യായവിധി. എന്നാൽ നമ്മളെ സ്തോത്രം ന്യായം വിധിക്കുമ്പോൾ വെള്ള മാത്രമല്ല, കൃപയുടെ അടയാളമാണ് നീല, ആകാശത്തിനടയാളം കൃപയുടെ അടയാളം. വെറും നീതിയിൽ ന്യായം വിധിച്ചാൽ എനിക്ക് എന്നാ കിട്ടാൻ, ഒന്നും കിട്ടാനില്ല. എന്നാൽ എൻ്റെ ദൈവം വെറും നീതിയിൽ മാത്രമല്ല, തൻ്റെ കൃപയോടുകൂടെ എനിക്ക് സ്തോത്രം ഹല്ലേലൂയ ന്യായവിധി നടത്തി പ്രതിഫലം തരുന്ന ആ ദൈവ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുന്നു. അങ്ങനെ ഏറിയ പ്രതിഫലങ്ങൾക്ക് സ്തോത്രം യോഗ്യരാകുവാൻ മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. സ്തോത്രം. ആ മഹാസദസ്സിൽ സ്തോത്രം. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായി. ആ വാക്ക് കേട്ടാൽ മതി, ഒരു പ്രകാശവും വേണ്ട, ഒരു പട്ടണവും വേണ്ട. സ്തോത്രം. നീ വിശ്വസ്തനായിരുന്നു എന്നുള്ളൊരു വാക്കിന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് നമ്മെ അതിൽ സഹായിക്കട്ടെ. വന്ദനം.